ജീവി പോലെ ഇരിക്കും. നിങ്ങൾ എന്റെ ജനമല്ല എന്ന് അവരോട് അരളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും അരുവിധമുണ്ടല്ലേ പ്ലീസ്. അരളി ചെയ്തതിന് പകരം നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് അവരോട് പറയും. യഹൂദ മക്കളും ഇസ്രായേൽ മക്കളും ഒന്നിച്ചുകൂടി തങ്ങൾക്ക് ഒരേ തലവനെ നിയമിച്ചു ദേശത്ത് നിന്ന് പുറപ്പെട്ടു പോകും. ഇസ്രായേലിന്റെ നാൾ വലുതായിരിക്കുമല്ലോ. നിങ്ങളുടെ സഹോദരന്മാർക്ക് അമ്മി എന്റെ ജനമെന്നും നിങ്ങളുടെ സഹോദരിമാർക്ക് രൂഹമാ കരുണ ലഭിച്ചവൾ എന്നും പേർ വിളിപ്പീൻ, വ്യവഹരിപ്പീൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ, അവൾ എന്റെ ഭാര്യയല്ല. വ്യവഹരിപ്പീൻ, നിങ്ങളുടെ അമ്മയോട് വ്യവഹരിപ്പീൻ, അവളുടെ ഭാര്യയല്ല, ഞാൻ അവളുടെ ഭർത്താവുമല്ല. അവൾ പരസംഗം മുഖത്തു നിന്നും വ്യഭിചാര മൂലകളുടെ നടുവിൽ നിന്നും നീക്കിക്കളയട്ടെ. അല്ലെങ്കിൽ ഞാൻ അവളെ വസ്ത്രമഴിച്ച നഗ്നയാക്കി ജനിച്ച ദിവസത്തിലെ പോലെ നിർത്തുകയും അവളെ മരുഭൂമിയിലും വരണ്ട നിലവും പോലെ ആക്കി ദാഹം കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവളുടെ മക്കളോട് കരുണ കാണിക്കയില്ല. അവർ പരസംഗത്തിൽ ജനിച്ച മക്കളല്ലോ. അവരുടെ അമ്മ പരസംഗം ചെയ്തു, അവരെ പ്രസവിച്ചവൾ ലജ്ജ പ്രവർത്തിച്ചു. എനിക്ക് അപ്പവും വെള്ളവും ഈ ഫോണും നേരത്തെ ആട്ടുരോമവും ചണവും എണ്ണയും പാനീയവും തരുന്ന എന്റെ ജാരന്മാരുടെ പിന്നാലെ ഞാൻ പോകുമെന്ന് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ഞാൻ എന്റെ വഴിയെ മുള്ളുകൊണ്ട് വേലി കെട്ടി അടയ്ക്കും. അവൾ തന്റെ പാതകളെ കണ്ടെത്താതെ വണ്ണം ഞാനൊരു മതിൽ ഉണ്ടാക്കും. അവൾ ജാരന്മാരെ പിന്തുടരും, എങ്കിലും അവരോടെ ഒപ്പം എത്തുകയില്ല. അവള് അവരെ അന്വേഷിക്കും, കണ്ടെത്തുകയില്ല താനും. അപ്പോൾ അവൾ ഞാൻ എന്റെ ആദ്യത്തെ ഭർത്താവിന്റെ അടുക്കൽ മടങ്ങിപ്പോകും. ഇന്നത്തെക്കാളന്ന് എനിക്ക് ഏറെ നന്നായിരുന്നല്ലോ എന്ന് പറയും. അവൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും നൽകിയതും ബാലിന് വേണ്ടി ഉപയോഗിച്ച അവളുടെ വെള്ളിയും പൊന്നും വർദ്ധിപ്പിച്ചതും ഞാൻ എന്ന് അവൾ അറിഞ്ഞില്ല. അതുകൊണ്ട് തൽക്കാലത്ത് എന്റെ ധാന്യവും തൽസമയത്ത് എന്റെ വീഞ്ഞും ഞാൻ മടക്കിയെടുക്കുകയും അവളുടെ നഗ്നത മറയ്ക്കേണ്ടതിനെ കൊടുത്തിരുന്ന എന്റെ ആട്ടിൻ്റെ രോമവും ചണവും ഞാൻ എടുത്തു കളയുകയും ചെയ്യും. ഇപ്പോൾ ഞാൻ അവളുടെ ജാരന്മാർക്കാണെങ്കിൽ അവളുടെ നാണയിടത്തെ അനാവൃതമാക്കും. ആരും അവളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കയില്ല. ഞാൻ അവളുടെ സകല സന്തോഷവും ഉത്സവങ്ങളും അമാവാസികളും ശബത്തുകളും അവളുടെ വിശേഷ ദിവസങ്ങളും എല്ലാം ഇല്ലാതെയാക്കും. ഇത് എന്റെ ദാസന്മാർ എനിക്ക് തന്ന സമ്മാനങ്ങളെന്ന് അവൾ പറഞ്ഞ മുന്തിരിവള്ളികളെയും അറ്റവൃക്ഷങ്ങളെയും ഞാൻ നശിപ്പിച്ച് കാടാക്കും. കാട്ടുമൃഗങ്ങൾ അവയെ തിന്നുകളയും. അവൾ ബാൽ വിഗ്രഹങ്ങൾക്ക് ധൂപം കാണിച്ച് കുണുക്കും ആഭരണങ്ങളും കൊണ്ട് തന്നെ അലങ്കരിച്ച് തന്റെ ജാരന്മാരെ പിന്തുടർന്ന് എന്നെ മറന്നു കളഞ്ഞ നാളുകളെ ഞാൻ അവളോട് സന്ദർശിക്കും എന്ന യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും. അവിടെ നിന്ന് ഞാൻ അവൾക്ക് മുന്തിരിത്തോട്ടങ്ങളെയും പ്രത്യാശയുടെ വാതിലായി ആഘോർ താഴ്വരെയും കൊടുക്കും. അവൾ അവിടെ അവളുടെ യൗവനകാലത്തിൽ നിന്ന പോലെയും അവൾ മിസ്രീൻ ദേശത്ത് നിന്ന് പുറപ്പെട്ടു വന്ന നാട്ടിൽ നിന്ന പോലെയും വിധേയയാക്കും. നാളിൽ എന്ന പോലെയും വിധേയയാക്കും. അന്നാളിൽ നീ എന്നെ ബാലി ഉടയവനെ എന്നല്ല ഈശി ഭർത്താവേ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ബാൽ വിഗ്രഹങ്ങളുടെ പേരിലെ അവളുടെ വായിൽ നിന്ന് നീക്കിക്കളയും. ഇനി ആരും അവയെ പേരത്തിൽ സ്തുതിക്കുകയും സ്മരിക്കുകയുമില്ല. അന്നാളിൽ ഞാൻ അവർക്ക് വേണ്ടി കാട്ടിലെ മൃഗങ്ങളോടും ആകാശത്തിലെ പക്ഷികളോടും നിലത്തിലെ ഇരയാദികളോടും ഒരു നിയമം ചെയ്യും. ഞാൻ വില്ലും വാളും യുദ്ധവും ഭൂമിയിൽ നിന്ന് നീക്കി അവരെ നിർത്തയം വസിക്കുമാറാക്കും. ഞാൻ നിന്നെ സദാകാലത്തേക്ക് എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. അതേ നീതിയോടും ന്യായത്തോടും ദയയോടും കരുണ നിശ്ചയിക്കും. കരുണയോടും കൂടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. ഞാൻ വിശ്വസ്തയോടെ നിന്നെ എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നീ യഹോവയെ അറിയുകയും ചെയ്യും. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകുമെന്ന് യഹോവയുടെ അരുളപ്പാട് യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. ഞാൻ ഭൂമിക്ക് ഉത്തരം നൽകും. ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രായേലിനും ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. കരുണ വിധിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തതിനോട് നീ എന്റെ ജനമെന്ന് ഞാൻ പറയും. നീ എന്റെ ദൈവമെന്ന് അവരും പറയും. ചാപ്റ്റർ 3. അനന്തരം യഹോവ എന്നോട് ഇസ്രായേൽ മക്കൾ അന്യദേവന്മാരോട് ചേർന്ന് മുന്തിരി അടകളിൽ ഇഷ്ടപ്പെട്ടിട്ടും യഹോവ അവരെ സ്നേഹിക്കുന്നത് പോലെ നീ ഇനിയും ചെയ്യും എന്ന ഒരു ജാരനാൽ ചെയ്യുന്നു നീ ഇനിയും ചെയ്യുന്നു എന്ന ചെന്ന ഒരു ജാരനാൽ സ്നേഹിക്കപ്പെട്ട് വ്യഭിചാരിണിയായിരിക്കുന്ന സ്ത്രീയെ സ്നേഹിച്ചു കൊണ്ടിരിക്കുക എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ അവളെ 15 വെള്ളിക്കാശിനും 1.5 ഹോമർ യവത്തിനും മേടിച്ച് അവളോട് നീ ബഹുകാലം അടങ്ങി പാർക്കണം. പരസംഗം ചെയ്യുകയോ മറ്റൊരു പുരുഷന് പരിഗ്രഹമായിരിക്കുകയോ അരുത്. ഞാനും അങ്ങനെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. ഈ വിധത്തിൽ ഇസ്രായേൽ മക്കൾ ബഹുകാലം രാജാവില്ലാതെയും പ്രഭുവില്ലാതെയും യാഗമില്ലാതെയും പ്രതിഷ്ഠയില്ലാതെയും ഏഫോദില്ലാതെയും ഗ്രഹബിംബമില്ലാതെയും ഇരിക്കും. പിന്നത്തേതിൽ ഇസ്രയേൽ മക്കൾ തിരിഞ്ഞ് തങ്ങളുടെ ദൈവമായ യഹോവയെയും തങ്ങളുടെ രാജാവായ ദാവീദിനെയും അന്വേഷിക്കും. ഭാവി കാലത്ത് അവർ ഭയപ്പെട്ടുകൊണ്ട് യഹോവയിലേക്കും അവന്റെ അവന്റെ നന്മയിലേക്കും വരും. ഹോശേയ പ്രവാചകൻ ചാപ്റ്റർ 4. ഇസ്രയേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യമില്ല, ദയവുമില്ല, ദൈവപരിജ്ഞാനവും ഇല്ല. അവർ ആണയിടുന്നു, ഫോഴ്സ് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും വയലിലെ മൃഗങ്ങളും ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാവുന്നു. എങ്കിലും ആരും ബാധിക്കരുത്, ആരും ശാസിക്കരുത്. നിന്റെ ജനമോ പുരോഹിതനോട് ബാധിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും. പ്രവാചകനും നിന്നോടുകൂടെ രാത്രി ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായ പ്രമാണം മറന്നുകളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവർ പെരും തോറും എന്നോട് ഏറെ പാപം ചെയ്തു. ഞാൻ അവരുടെ മൗത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു, അവരുടെ അകൃത്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം അവരോട് പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കുകയില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകുകയില്ല. യഹോവയെ കൂട്ടാക്കണ്ട അവർ വിട്ടുകളഞ്ഞുവല്ലോ. പരസംഗവും വീഞ്ഞും പുതിയ വീഞ്ഞും ബുദ്ധിയെ കെടുത്തു കളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അവരുടെ വഴി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗമോഹം അവരെ പ്രമിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു. കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരിവേലകത്തിന്റെയും പുന്നയുടെയും മാലിന്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു. നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കയില്ല. അവർ തന്നെ വിശ്വാസികളോടുകൂടെ വേറിട്ടു പോവുകയും ദേവദാസികളോടുകൂടെ വിരികരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ഇസ്രയേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതെ ഇരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ബേത് ആവെനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും വരുത്. ഇസ്രയേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? എപ്രയും വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റവിളെ ചെറുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. പുരോഹിതന്മാരെ കേൾപ്പീൻ. ചാപ്റ്റർ 5. പുരോഹിതന്മാരെ കേൾപ്പീൻ, ഇസ്രയേൽ ഗ്രഹമേ ചെവിക്കൊള്ളുവീൻ, രാജഗ്രഹമേ ചെവിതരുവീൻ. നിങ്ങൾ നിസ്തയ്ക്ക് ഒരു കണിയും മാപൂരിന്മേൽ വിരിച്ച വലയുമായി തീർന്നിരിക്കൊണ്ട് ന്യായവിധി നിങ്ങൾക്ക് വരുന്നു. മത്സരികൾ വഷളസ്വരത്തിൽ ആണ്ടുപോയിരിക്കുന്നു. ഞാനും അവർക്ക് ഏവർക്കും ഒരു ശാസകനാകുന്നു. ഞാൻ എഫ്രീമിനെ അറിയുന്നു, ഇസ്രയേൽ എനിക്ക് മറിഞ്ഞിരിക്കുന്നതുമില്ല. എഫ്രീമെ, നീ ഇപ്പോൾ പരസംഗം ചെയ്തിരിക്കുന്നു. ഇസ്രയേൽ മലിനമായിരിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടതിന് അവരുടെ പ്രവർത്തികളെ സമ്മതിക്കുന്നില്ല. പരസംഗമോഹം അവരുടെ ഉള്ളിലുണ്ട്. അവർ യഹോവയെ അറിയുന്നതുമില്ല. ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. അതുകൊണ്ട് ഇസ്രയേലും എഫ്രയീമും തങ്ങളുടെ അകൃത്യത്താൽ ഇടറി വീഴും. യഹൂദയും അവരോടുകൂടെ ഇടറി വീഴും. യഹോവയെ അന്വേഷിക്കേണ്ടതിന് അവർ ആടുകളെയും കന്നുകാലികളെയും കൊണ്ടു ചെല്ലും. എങ്കിലും അവർ അവനെ കണ്ടെത്തുകയില്ല. അവനവരെ വിട്ടുമാറിയിരിക്കുന്നു. അവർ അന്യപുത്രന്മാരെ ജനിപ്പിച്ചിരിക്കുകൊണ്ട് അവർ യഹോവയോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു അമാവാസി അവരെ അവരുടെ ഓഹരികളോടുകൂടെ തിന്നുകളയും. ഗവേൽ കാഹളവും രാമയിൽ തുര്യവും ഊതുകയും ബേത് ആവേനിൽ പോർ വിളികൂട്ടുകയും ബെന്യാമീനെ എന്നിന്റെ പിറകെ വരുന്നു. ശിശാദിവസിൽ എത്രയും ശൂന്യമാകും. നിശ്ചയമുള്ളത് ഞാൻ ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അറിയിച്ചിരിക്കുന്നു. യഹൂദാപുത്രന്മാർ അതിർ മാറ്റുന്നവരെ പോലെ ആയിത്തീരും. അതുകൊണ്ട് ഞാൻ എന്റെ ക്രോധം വെള്ളം പോലെ അവരുടെ മേൽ പകരും. എഫ്രീമിന് മാനുഷത്തിന് അനുസരിച്ച് നടപ്പാൻ ഇഷ്ടം തോന്നിയത് കൊണ്ട് അവൻ പീഡിതനും വ്യവഹാരത്തിൽ തോറ്റവനും ആയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എഫ്രീമിന് പുഴുവും യഹൂദാഗ്രഹത്തിന് ദ്രവത്വമായിരിക്കും. എഫ്രീം തന്റെ വ്യാധിയും യഹൂദാദന്റെ മുറിവും കണ്ടപ്പോൾ എഫ്രീം അസൂരിൽ ചെന്ന യുദ്ധവൽപരനായ രാജാവിന്റെ അടുക്കൽ ആളയച്ചു. എങ്കിലും നിങ്ങളെ സൗഖ്യമാക്കുവാനും നിങ്ങളുടെ മുറിവ് പൊറപ്പിക്കാനും അവന് കഴിഞ്ഞില്ല. ഞാൻ എഫ്രീമിന്റെ സിംഹം പോലെയും യഹൂദാഗ്രഹത്തിന്റെ ഒരു ബാലസിംഹം പോലെയും ഇരിക്കും. ഞാൻ തന്നെ കടിച്ചു കീറി പൊയ്ക്കളയും. ഞാൻ പിടിച്ചു കൊണ്ടുപോകും, ആരും വിടുവിക്കുകയുമില്ല. അവർ കുറ്റമേറ്റു പറഞ്ഞ എന്റെ മുഖം അന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്ത് ഇരിക്കും. കഷ്ടതയിൽ അവർ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. ചാപ്റ്റർ 6. വരുവേ, നാം യഹോവയുടെ അടുക്കലേക്ക് ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കെട്ടും. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ജീവിപ്പിക്കും. മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും. നാം അവന്റെ മുൻപാകെ ജീവിക്കുകയും ചെയ്യും. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയാൻ നാം ഉത്സാഹിക്ക. അവന്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളതും അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മല പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും. എഫ്രയിമെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദയെ, ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? നിങ്ങളുടെ വാത്സല്യം പ്രഭാതം മേഘം പോലെയും പുലർച്ചയ്ക്ക് നീങ്ങിപ്പോകുന്ന രണ്ണ മഞ്ഞ് പോലെയും ഇരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രവാചകന്മാർ മുഖാന്തരം അവരെ വെട്ടി എന്റെ വയലേ വചനങ്ങളാൽ അവരെ കൊന്നു കളഞ്ഞു. എന്റെ ന്യായം വെളിച്ചം പോലെ ഉദിക്കുന്നു. യാഗത്തിലല്ല, ദയയിലും ഹോമയാഗങ്ങളെക്കാൾ ദൈവപരിജ്ഞാനത്തിലും ഞാൻ പ്രസാദിക്കുന്നു. എന്നാൽ അവർ ആദാം എന്ന പോലെ നിയമത്തെ ലംഘിച്ചു. അവിടെ അവർ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു. ഇരയാത അകൃത്യം പ്രവർത്തിക്കുന്നവരുടെ പട്ടണം അത് രക്തം കൊണ്ട മലിനമായിരിക്കുന്നു. പതിയിരിക്കുന്ന കവർച്ചക്കാരെ പോലെ ഒരു കൂട്ടം പുരോഹിതന്മാർ ശേഖരമിലേക്കുള്ള വഴിയിൽ കുല ചെയ്യുന്നു. അതെ, അവർ ദുഷ്കർമ്മം ചെയ്യുന്നു. ഇസ്രയേൽ ഗ്രഹത്തിൽ ഞാൻ ഒരു ഭയങ്കര കാര്യം കണ്ടിരിക്കുന്നു. അവിടെ എഫ്രയീം പരസംഗം ചെയ്തു. ഇസ്രയേൽ മലിനമായി തീർന്നു, മലിനമായിരിക്കുന്നു. യഹൂദയെ, ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. ഞാൻ ചാപ്റ്റർ 7. ഞാൻ ഇസ്രയേലിനെ ചികിത്സ ചെയ്യുമ്പോൾ എഫ്രയീമിന്റെ അകൃത്യവും ശമര്യയുടെ ദുഷ്ടതയും വെളിപ്പെട്ട് വരുന്നു. അവർ വ്യാജം പ്രവർത്തിക്കുന്നു. അകത്തെ കള്ളൻ കടക്കുന്നു, പുറത്തെ കവർച്ചക്കാരുടെ കൂട്ടം കൊള്ളയിടുന്നു. അവരുടെ ദുഷ്ടതയൊക്കെ ഇങ്ങനെ ഓർക്കുന്നുവെന്ന് അവർ മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ അവരുടെ സ്വന്തം പ്രവൃത്തികൾ അവരെ ചുറ്റിയിരിക്കുന്നു. അവ എന്റെ മുൻപാകെ ഇരിക്കുന്നു. അവർ ദുഷ്ടത കൊണ്ട് രാജാവിനെയും ഫോഴ്സ് കൊണ്ട് പ്രഭുക്കന്മാരെയും സന്തോഷിപ്പിക്കുന്നു. അവരെല്ലാവരും വ്യഭിചാരികളാകുന്നു. അപ്പക്കാരൻ ചൂടുപിടിപ്പിക്കുന്ന അപ്പക്കൂട്ടം പോലെ ഇരിക്കുന്നു, അപ്പക്കൂട് പോലെ ഇരിക്കുന്നു. മാവ് കുഴച്ചത് മുതൽ അവർ പുളിക്കുവോളം തീയരിക്കാതിരിക്കും. നമ്മുടെ രാജാവിന്റെ ദിവസത്തിൽ പ്രവർത്തന്മാർക്ക് വീഞ്ഞിന്റെ ഉഷ്ണത്താൽ ദീനം പിടിക്കുന്നു. അവൻ പരിഹാസലോട് കൂടെ കൈനീട്ടുന്നു. അവർ പതിയിരിക്കുന്ന സമയത്ത് തങ്ങളുടെ ഹൃദയത്തെ അപ്പക്കൂട് പോലെ ഒരുക്കിയിരിക്കുന്നു. അവരുടെ അപ്പക്കാരൻ രാത്രി മുഴുവൻ ഉറങ്ങുന്നു, രാവിലെ അത് ജ്വലിക്കുന്ന തീ പോലെ കത്തുന്നു. അവരൊക്കെയും അപ്പക്കൂട് പോലെ ചൂടുപിടിച്ചു. തങ്ങളുടെ ന്യായവിധിതന്മാരുടെ ന്യായാധിപതിമാരെ തിന്നുകളയുന്നു. അവരുടെ രാജാക്കന്മാരൊക്കെയും വീണിരിക്കുന്നു. അവരുടെ ഇടയിൽ എന്നോട് അപേക്ഷിക്കുന്നവൻ ആരുമില്ല. എഫ്രയീം ജാതിയിലൂടെ ഇടകലർന്നിരിക്കുന്നു. എഫ്രയീം മറിച്ചിടാത്ത ദോശയാകുന്നു. എന്റെ ജാതിക്കാരന്റെ ഫലം തിന്നുകളഞ്ഞു, അവന്റെ ബലം തിന്നുകളഞ്ഞു എങ്കിലും അവൻ അറിയുന്നില്ല. അവൻ അവിടെ ഇവിടെ നരച്ചിരിക്കുന്നു എങ്കിലും അവൻ അറിയുന്നില്ല. ഇസ്രയേലിന്റെ അഹംഭാവം അവന്റെ മുഖത്ത് സാക്ഷീകരിക്കുന്നു. എന്നാൽ അവർ തങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുത്ത് മടങ്ങി വന്നിട്ടില്ല. ഇതിലൊക്കെയും അവനെ അന്വേഷിച്ചിട്ടും ഇല്ല. എഫ്രയീം ബുദ്ധിയില്ലാത്ത പൊട്ടപ്രാവ് പോലെ ആകുന്നു. അവർ മിസ്രീമിനെ വിളിക്കുകയും മെസൂരിലേക്ക് പോവുകയും ചെയ്യുന്നു. അവർ പോകുമ്പോൾ ഞാൻ എന്റെ വല അവരുടെ മേൽ വീശും. ഞാൻ അവരെ ആകാശത്തിലെ പറവുകളെ പോലെ താഴെ വരുത്തും. അവരുടെ സഭയെ കേൾപ്പിച്ചതുപോലെ ഞാൻ അവരെ ശിക്ഷിക്കും. അവരെന്നെ വിട്ട് ഓടിപ്പോയത് കൊണ്ട് അവർക്ക് അയ്യോ കഷ്ടം. അവരെന്നോട് അതിക്രമം ചെയ്യുകൊണ്ട് അവർക്ക് നാശം. ഞാൻ അവരെ വീണ്ടെടുപ്പാൻ വിചാരിച്ചിട്ടും അവർ എന്നോട് പോഷ്ക്ക് സംസാരിക്കുന്നു. അവർ ഹൃദയപൂർവ്വം എന്നോട് നിലവിളിക്കാതെ കിടക്കയിൽ വെച്ച് മുറയിടുന്നു. അവർ ധാന്യം വീഞ്ഞ നിമിത്തം ഒന്നിച്ചു കൂടുന്നു. അവരെന്നോട് മത്സരിക്കുന്നു. ഞാൻ അവരുടെ ഭുജങ്ങളെ അഭ്യസിപ്പിച്ച് ബലപ്പെടുത്തിയിട്ടും അവരെന്റെ നേരെ ദോഷം നിരൂപിക്കുന്നു. അവർ തിരിയുന്നു മേലോട്ട് അലവാനും അവർ വഞ്ചനയുള്ളതിലുപോലെയാകുന്നു. അവരുടെ ബ്രോക്കന്മാർ നാവിന്റെ ക്രോധം നിമിത്തം വാളുകൊണ്ട് വീഴും. അത് മുസ്ലിം ദേശത്തെ അവർക്ക് പരിഹാസ ഹേതുവായി തീരും. ചാപ്റ്റർ 8. അവർ എന്റെ നിയമത്തെ ലംഘിച്ചു. എന്റെ ന്യായപ്രമാണത്തിന് വിരോധമായി അതിക്രമം ചെയ്തുകൊണ്ട് കാഹളം വായിൽ വെക്കുക. കഴുകനെ പോലെ യഹോവയുടെ ആലയത്തിന്മേൽ ചാടി വീഴുക. അവർ എന്നോട് ദൈവമേ, ഇസ്രയേലാകുന്ന ഞങ്ങൾ നിന്നെ അറിയുന്നുവെന്ന് നിലവിളിക്കുന്നു. ഇസ്രയേൽ നന്മയായതിനെ ഉപേക്ഷിച്ച് പറഞ്ഞിരിക്കുന്നു. ശത്രുവിനെ പിന്തുടരട്ടെ. അവർ രാജാക്കന്മാരെ വാഴിച്ചു. ഞാൻ മുഖാന്തരമല്ല താനും. ഞാൻ അറിയാതെ പ്രവർത്തന്മാരെ അവർ നിയമിച്ചിരിക്കുന്നു. അവർ ചെയ്തിക്കപ്പെടേണ്ടതിന് വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും തങ്ങൾക്ക് വിഗ്രഹങ്ങളെ ഉണ്ടാക്കി. ശമരിയെ, നിന്റെ പശുക്കിടാവിനെ അവൻ വെറുക്കുന്നു. എന്റെ കോപം അവരുടെ നേരെ ജ്വലിക്കുന്നു. അവർക്ക് കുറ്റമില്ലായ്മ എത്രത്തോളം അസാധ്യമായിരിക്കും. ഇത് ഇസ്രയേലിന്റെ പണി തന്നെ. ഒരു കൗശല പണിക്കാരൻ അതിനെ ഉണ്ടാക്കി. അത് ദൈവമല്ല. ശമരിയുടെ പശുക്കിടാവ് നുറുങ്ങിപ്പോകും. അവർ കാറ്റ് വിതച്ചു ചുഴലിക്കാറ്റ് കൊയ്യും. അതിന് തണ്ടില്ല. ഞാറും മാവിനെ നൽകുകയുമില്ല. നൽകിയാലും അനുയാദികളെ വിഴുങ്ങിക്കളയും. ഇസ്രയേലിനെ വിഴുങ്ങിപ്പോയി. അവർ ഇപ്പോൾ ജാതികളുടെ ഇടയിൽ ഇഷ്ടമില്ലാത്ത ഒരു പാത്രം പോലെ ഇരിക്കുന്നു. അവർ തനിച്ച് നടക്കുന്ന കാട്ടുകളിലെ അശൂരിലേക്ക് പോയി. എഫ്രയീം ജാരന്മാരെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു. അവർ ജാതികളുടെ ഇടയിൽ നിന്ന് ജാരന്മാരെ കൂലിക്ക് വാങ്ങിയാലും ഞാനിപ്പോൾ അവരെ കൂട്ടും. അവർ പുഴുക്കന്മാർ രാജാവിനെ ചുമടിൻ കീഴിൽ വേഗത്തിൽ വേദനപ്പെടും. എഫ്രയീം പാപപരിഹാരത്തിനായി അനേകം യാഗപീഠങ്ങളെ ഉണ്ടാക്കിയത് കൊണ്ട് യാഗപീഠങ്ങൾ അവന് പാപഹേതുവായി തീർന്നിരിക്കുന്നു. ഞാൻ എന്റെ ന്യായപ്രമാണം അവനെ 10,000 കൽപ്പനയായി എഴുതി കൊടുത്താലും അവ അപൂർവകാര്യമായി എണ്ണപ്പെടുന്നു. അവരെന്റെ അർപ്പണയാഗങ്ങളെ അർത്ഥവും മാംസം തിന്നുന്നു, എന്നാൽ യഹോവയിൽ പ്രസാദിക്കുന്നില്ല. ഇപ്പോൾ അവൻ അവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും. അവർ മിസ്രയേലിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. ഇസ്രയേൽ തന്നെ ഉണ്ടാക്കിയതിനെ മറന്ന മന്ദിരങ്ങളെ പണിതിരിക്കുന്നു. യൂത ഉറപ്പുള്ള പട്ടണങ്ങളെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. എന്നാൽ ഞാൻ അവന്റെ പട്ടണങ്ങളിൽ തീ അയക്കും. അത് അവയിലെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ചാപ്റ്റർ 9. ഇസ്രയേലെ നീണ്ട ദൈവത്തെ വിട്ട് പരസംഗം ചെയ്തു നടക്കുകയും ധാന്യക്കളങ്ങളിലൊക്കെയും ദേശീയസമാനം ആഗ്രഹിക്കുകയും ചെയ്തിരിക്കാൻ ഈ ശേഷം ജാതികളെ പോലെ ഘോഷത്തോടെ സന്തോഷിക്കരുത്. കളവും ചക്കും അവരെ പോഷിപ്പിച്ചിരിക്കയില്ല. പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാവും. അവർ യഹോവയുടെ ദേശത്ത് പാർക്കുകയില്ല. എഫ്രയീം ഇസ്രയേലിലേക്ക് മടങ്ങിപ്പോകുകയും അശൂരിൽ വെച്ച് മലിനമായത് തിന്നുകയും ചെയ്യും. അവർ യഹോവയ്ക്ക് വീഞ്ഞ് പകർന്ന് അർപ്പിക്കയില്ല. അവരുടെ അനുയാഗങ്ങൾ അവൻ പ്രസാദമായിരിക്കുകയുമില്ല. അവരുടെ അപ്പം അവർക്ക് വിലാപത്തിന്റെ അപ്പം പോലെ ഇരിക്കും. അത് തിന്നുന്നവനൊക്കെയും അശുദ്ധനായിത്തീരും. അവരുടെ അപ്പം മിശപ്പെടുക്കുവാൻ മാത്രം അവർക്ക് ഉതകും. അത് യഹോവയുടെ ആലയത്തിലേക്ക് വരികയില്ല. സഭായോഗ ദിവസത്തിലും യഹോവയുടെ ഉത്സവ ദിവസത്തിലും നിങ്ങൾ എന്ത് ചെയ്യും? അവർ നാശത്തിൽ നൊഴിഞ്ഞുപോയാൽ മിസ്രയും അവനെ കൂട്ടിച്ചേർക്കും. മോഹ് അവരെ അടക്കം ചെയ്യും. അവരുടെ വെള്ളി കൊണ്ടുള്ള മനോഹര സാധനങ്ങൾ തൂവയ്ക്ക് അവകാശമാകും. മുള്ളുകൾ അവരുടെ കൂടാരങ്ങളിൽ ഉണ്ടാകും. സന്ദർശനകാലം വന്നിരിക്കുന്നു. പ്രതികാര ദിവസം അടുത്തിരിക്കുന്നു. നിന്റെ അകൃത്യ ബാഹുല്യം മഹാദ്വേഷവും നിമിത്തം പ്രവാചകൻ ദോഷഘോഷനും ആത്മപൂർണ്ണൻ പ്രാന്തനുമെന്ന് ഇസ്രയേൽ അറിയും. എഫ്രയീം എന്റെ ദൈവത്തിന്റെ നേരെ പതിയിരിക്കുന്നു. പ്രവാചകനോ അവന്റെ എല്ലാ വഴികളിലും വേട്ടക്കാരന്റെ കണിയും അവന്റെ ദൈവത്തിന്റെ ആലയത്തിൽ പകയും നേരിടും. ഗിബെയയുടെ കാലത്ത് പോലെ അവർ വർഷത്തിൽ മുഴുകിയിരിക്കുന്നു. അവനവരുടെ അകൃത്യമോർത്ത് അവരുടെ പാപം സന്ദർശിക്കും. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെ ഞാൻ ഇസ്രയേലിനെ കണ്ടെത്തി. അത്യുഷത്തിൽ ആദ്യം ഉണ്ടായ തളിക്കനെ പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. ബാൽപയ്യൂരിലെത്തിയപ്പോൾ അവർ തങ്ങളെ തന്നെ ലഞ്ചാബിംബത്തിന് ഏൽപ്പിച്ചു. അവരുടെ ഇഷ്ടദേവനെ പോലെ മ്ലേച്ചയുള്ളവരായി തീർന്നു. എഫ്രയീമിന്റെ മൊത്തം പ്രസവമോ ഗർഭമോ ഗർഭോത്പാദനമോ ഒന്നുമില്ലാതെ ആകുമണ്ണം ഒരു പക്ഷിയെ പോലെ പറന്നുപോകും. അവർ മക്കളെ വളർത്തിയാലും തന്നെ അവരെ ഒരുത്തനും വിശേഷിക്കാതെ വണ്ണം മക്കളില്ലാത്തവരാക്കും. ഞാൻ അവരെ വിട്ട് മാറിപ്പോകുമ്പോൾ അവർക്ക് അയ്യോ കഷ്ടം. ഞാൻ എഫ്രയീമിനെ സോർ വരെ കണ്ടെടുത്തോളം അത് മനോഹര സ്ഥലത്തേക്കുള്ള നടുവലയാകുന്നു. എങ്കിലും എഫ്രയീം തന്റെ മക്കളെ ഖാസിന്റെ അടുക്കൽ പുറത്ത് കൊണ്ടുവരേണ്ടി വരും. യഹോവയെ അവർക്ക് കൊടുക്കണമേ. നീ എന്തു കൊടുക്കും? അലസിപ്പോന്ന് ഗർഭവും മരണ മുലയും അവർക്ക് കൊടുക്കണമേ. അവരുടെ ദുഷ്ടതയൊക്കെയും ഗിഗാലിൽ സംഭവിച്ചു. അവിടെ വെച്ച് അവർ എനിക്ക് വെറുപ്പായി. അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടത നിമിത്തം ഞാൻ ഇനി അവരെ സ്നേഹിക്കാതെ എന്റെ ആലയത്തിൽ നിന്ന് അവരെ നീക്കിക്കളയും. അവരുടെ സകല പ്രഭുക്കന്മാരും മത്സരികൾ അത്രേ. എഫ്രയീമിന് കുത്തുപിടിച്ചു. അവരുടെ പേരുണങ്ങിപ്പോയി. അവർ ഫലം കായ്ക്കയില്ല. അവർ പ്രസവിച്ചാലും ഞാൻ അവരുടെ ക്രിസ്തുകരമായ ഗർഭഫലത്തെ കൊന്നുകളയും. അവർ എന്റെ ദൈവത്തെ അനുസരിക്കായത് കൊണ്ട് അവർ അവരെ തള്ളിക്കളയും. അവർ ജാതികളുടെ ഇടയിൽ ഉഴന്ന് നടക്കേണ്ടി വരും. ബാറക്കുമോർ യോഹന്നാലേക്കുശേഷം 3 പരീശന്മാരുടെ കൂട്ടത്തിൽ യോഹന്മാരുടെ ഒരു ഉർമാണിയായി നിക്കോദേമോസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്നവനോട് റബ്ബീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോടുകൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയയില്ല എന്ന് പറഞ്ഞു. യേശുവിനോട് ആമീൻ ആമീൻ ഞാൻ എന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമീൻ ആമീൻ എന്നോട് പറയുന്നു, വെള്ളത്താലോ ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയയില്ല. ജഡത്താൽ ജനിച്ചത് ജഡം ആകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. മറ്റു കാര്യം കാറ്റ് ഇഷ്ടമുള്ളയിടത്ത് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചതെല്ലാം അതുപോലെ ആകുമെന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദേമോസ് അവനോട്, ഇത് എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു. യേശുവിനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രയേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ? ആമീൻ ആമീൻ ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. താനും ഭൂമിയിലെടുത്ത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ സ്വർഗത്തിലോ നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനായി സ്വർഗത്തിൽ ഇരിക്കുന്നവനായ മനുഷ്യർക്കല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. മോശയമർ ഭൂമിയിൽ സർപ്പത്തെ ഉയർത്തതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാവുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യ ജീവനും പ്രാപിക്കേണ്ടതിന് തന്നെ തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാകിയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതായാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു തന്നെ. പിന്നെ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. അവന്റെ പ്രവർത്തിക്ക് ആശയമോരാതിരിക്കാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ജീവിതത്തിൽ സ്വീകരിക്കാൻ അത് വെളിവായി വേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അതിന്റെ ശേഷം യേശുശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്ന് അവരോടൊരു സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന യോഹന്നാനും ശലേമിന് തിരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അവിടെ വളരെ വെള്ളം ഉണ്ടായിരുന്നു. ആളുകൾ വന്ന് സ്നാനമേറ്റു. അന്ന് യോഹന്നാനെ തടവിലാക്കിയിരുന്നില്ല. യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്കൊരു യഹൂദനുമായി ശുദ്ധീകരണത്തിന് ഒരു വാദം ഉണ്ടായി. അവ യോഹന്നാന്റെ അടുക്കൽ വന്നവനോട് റബ്ബി, യോഹന്നാൻ നക്കരനോട് കൂടി ഇരുന്ന് നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെല്ലുന്നു എന്ന് പറഞ്ഞു. അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിക്കാൻ കഴിയുകയില്ല. ഞാൻ ക്രിസ്തു അല്ല, അവനുണ്ടായി അയക്കപ്പെട്ടവൻ തന്നെയാണ്. എനിക്ക് സാക്ഷികളാവുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാവുന്നു. മണവാളൻ മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എന്റെ സന്തോഷം പുതുതായി പൂർത്തിയായിരിക്കുന്നു. ഞാൻ അവൻ വളരണം, ഞാനോ കുറയണം എന്ന് ഉത്തരം പറഞ്ഞു. ഉള്ളിൽ നിന്ന് മേലിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവൻ, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൗമികനാകുന്നു, ഭൗമികമായിട്ട് സംസാരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും മീതെയുള്ളവനായി ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്ത് സാക്ഷീകരിക്കുന്നു. അവന്റെ സാക്ഷ്യം ആരും കൈക്കൊള്ളുകയെന്നില്ല. അവന്റെ സാക്ഷ്യം കൈക്കൊള്ളുന്നവൻ ദൈവം സത്യവാൻ എന്നുള്ളതിന് മുദ്രയിടുന്നു. ദൈവം അയച്ചെന്ന എല്ലാത്തിന്റെയും വചനം പ്രസ്താവിക്കുന്നു. അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. സകലവും അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. ബാറക്കുമോർ. സങ്കീർത്തനം 100-ാം അധ്യായം. സകല ഭൂവാസികളുമായുള്ള ഒരേ യഹോവയ്ക്ക് ഏർപ്പെടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധി വരുവീം. യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കിയെന്ന് അവനുള്ളവർ ആകുന്നു. അവന്റെ ജനം അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീം. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീം. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുള്ളത്, അവന്റെ വിശ്വസ തലമുറകൾ മറിയോളം ഇരിക്കുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്ക് സ്തുതി. അത് നിലനേക്കം തന്നെയാമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉയരങ്ങളിൽ സ്തുതി. ദൈവവുമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരു ആരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്വസ്ത്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് എല്ലാ വിശ്വാസികളെയും ആദരവോടുകൂടി സ്വാഗതം ആശംസിക്കുന്നു. നല്ലൊരു പ്രഭാതം, പ്രത്യേകിച്ച് ബുധനാഴ്ച ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവശബ്ദം കേട്ട് നമ്മെ തന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, കൂടുതൽ കർത്തൃസന്നിധിയിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും അടുത്തു വരുവാൻ നമുക്ക് ദൈവം ദാനമായി തന്ന ഈ ധന്യ നിമിഷത്തെ ഓർത്ത് നമുക്ക് തമ്പുരാനെ വണങ്ങാം. പല തലത്തിലുള്ള പ്രതിബന്ധങ്ങളിലും പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളിലുമൊക്കെ ലോകം ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോഴും അതിന്റെ മധ്യത്തിലിരുന്നുകൊണ്ട് സ്വസ്ഥതയോടെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുവാൻ ദൈവം തന്ന ഈ വലിയ നിമിഷത്തെ വലുതായി കൊണ്ടുകൊണ്ട് ജീവനുള്ള ദൈവത്തെ നമുക്ക് പാടിപ്പുകഴ്ത്താം. ഈ ശുശ്രൂഷയ്ക്ക് ആരംഭം കുറിക്കുകയും ഇപ്പോൾ നയിക്കുകയും ചെയ്യുന്ന പൊന്നിയ പിതാക്കന്മാരെ സ്നേഹ ആദരോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൂടെ നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, മാമനച്ചൻ പ്രിയപ്പെട്ട ഐസക് പി പ്രകാശച്ചൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ഈ ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. നമായിരിക്കുന്ന സ്ഥാനത്തെ ഭക്തിയോടും ദൈവാശ്രയബോധത്തോടും അനുഗ്രഹീതമായ കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ പകരാൻ ഇടവരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം, നമുക്ക് വളരെ സുപരിചിതമുള്ള സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം.
അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, നിന്നെ വിളിച്ചവനുണ്മയുള്ളോ കണ്ണിൻ മണി പോലെ കാത്തിടുമേ, അന്ത്യം വരെ വാഴുതാതെയാവൻ താങ്കി നടത്തിടും പൊൻകാരത്താ, അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സാജേ, താർമൂകിലേറെ കാരേറുകിലും കാണുന്നില്ലേ മഴവില്ലാതിന്നെ, കരുതുക വേണ്ടതിൻ ഭീകരങ്ങൾ കെടുതികൾ തീർത്തവൻ താഴുകിടുമേ, ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, മരുഭൂപ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ, കരുതും നിനക്കവൻ വേണ്ടതല്ല തളരാതെ യാത്ര തുടർന്നിടുക, അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജീ, ചെലോടു തന്ത്രങ്ങളോ തീടുവാ ചാരന്മാരുണ്ടധികം സഹജേ, ചുടുചോര ചിന്തേണ്ടി വന്നിടിലും ചായല്ലേ ലോതാലുകളിൽ, ആഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ, കൈപ്പുള്ള വെള്ളം കൂടി ചിടിലും കൽപ്പന പോലെ നടന്നിടണം, ഏൽപ്പിക്കയില്ലവൻ ശത്രു കയ്യിൽ തൊർപ്പൂരം നീയണയും വാരയും, അഴലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധരുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്ന നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും ഒരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, തലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണുമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, കണ്ണമില്ലാത്തവനെ നീ കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ശ്രേഷ്ഠാവേ നിനക്ക് സ്തുതി. പാപികളായ അടി ആരോട് കരുണ ചെയ്യുന്ന പശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാറിക്കുമോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നുവന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപതറിഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളെ വന്ന സമയത്തും ജീവനുണ്ടി നീ അപേക്ഷിച്ചോളയണമേ. ആമീൻ.
ബാറക്കുമോർ അനുഗ്രഹങ്ങളിൽ ഉത്തമനായ ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹ, ഈ ലോകത്തിന്റെ ആഴത്തിൽ ഞാൻ മുഴുകിയിരിക്കുകയാൽ എന്റെ മേൽത്തിരിഞ്ഞ് നിന്റെ കരുണ നിമിത്തം അതിൽ നിന്ന് തന്നെ നീ ഉദ്ധരിക്കണമേ. എന്നെ പിടിച്ചിരിക്കുന്ന ചുഴലികളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എന്റെ പാപവീഴ്ചകളിൽ നിന്നും എന്നെ എഴുന്നേൽപ്പിക്കണമേ. എന്റെ കർത്താവെ അദൃശ്യമായി നിന്റെ വലത് കൈനീട്ടി ശത്രുവോടുള്ള നിന്റെ യുദ്ധത്തിൽ എന്നെ സഹായിക്കണമേ. എന്റെ ആത്മാവ് ഞെരുക്കത്തിലും നിരാശയിലും വീഴുമ്പോൾ അതിനെ നീ ആശ്വസിപ്പിക്കണമേ. എന്റെ കർത്താവേ നിന്റെ കരുണയുടെ ഉറവിൽ നിന്ന് അതിനെ നീ കുടിപ്പിക്കണമേ. അതിനെ വളഞ്ഞിരിക്കുന്ന ശത്രുക്കളിൽ നിന്ന് പുറപ്പെടുന്ന ജ്വാല നിമിത്തമുള്ള ദാഹത്തെ ശമിപ്പിക്കുകയും ചെയ്യണമേ. എന്റെ കർത്താവിനിൽ മുളച്ചുണ്ടാകുന്ന മുൾപടർപ്പുകളെയും പറക്കാരകളെയും ദഹിപ്പിക്കുവാനായി നിന്റെ വിശുദ്ധ റൂഹായെ അശരീരമായ അഗ്നി എന്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കണമേ. എന്തെന്നാൽ നീ നന്മകളെ കൊടുക്കുന്നവനും സകല ജ്ഞാനങ്ങളുടെ ഉറവയുമാകുന്നു. എന്റെ കർത്താവേ കുഷ്ഠരോഗിയെ പോലെ ഞാൻ വന്നിച്ച് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ വെടിപ്പാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലെ അപേക്ഷിക്കുന്നു. എനിക്ക് മനസ്സാകുന്നു നീ വെടിപ്പുള്ളവനായി ഭവിക്കയെന്ന് അരളി ചെയ്യുകയും ഉടനെ അവനെ കുഷ്ഠത്തിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്യുവാനിടയാക്കിയ ആ ശബ്ദം കേൾപ്പാൻ എന്നെ യോഗ്യനാക്കണമേ. എന്റെ കർത്താവേ എന്റെ ആത്മാവിന്റെ കുഷ്ഠത്തിൽ നിന്ന് എന്നെ വെടിപ്പാക്കുകയും ശരീരത്തിന്റെ കറകളിൽ നിന്ന് എന്നെ കഴുകുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ പരിശുദ്ധന്മാരെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന മൂന്ന് പരമാവിൽ നിന്റെ ജീവന്റെ പൊളിപ്പിനെ നീ ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായ ഒരു സൃഷ്ടിയായി തീരണമേ. ലജ്ജ കൂടാതെ നിന്റെ തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിവാൻമാരുടെ കൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യനായി തീരണമേ. എന്തെന്നാൽ കർത്താവേ നീ പരിശുദ്ധനും പരിശുദ്ധന്മാരിൽ വസിച്ച് മഹത്വപ്പെടുന്നവനുമാകുന്നു. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധ റൂഹായോടും കൂടെ സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. അതിപ്പോഴും അല്ല എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പൊന്നിയ വൈദിക സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഹന്യമാർന്ന ഈ നിമിഷം എല്ലാവരെയും ദൈവസന്നിധിയില് പ്രാർത്ഥനയോടെ സമർപ്പിക്കുകയും അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാമല്ലോ വർഷം നമ്മൾ അവസാനിക്കുന്നു. രണ്ട് ദിവസം കൂടെ, രണ്ടോ മൂന്നോ ദിവസം കൂടെ പിന്നിടുമ്പോൾ 2022 എന്ന പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ ചുവടുവെക്കുന്നു. ഒരു നിങ്ങൾ ദയവായിട്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ആളുകൾ അത് മ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇതിൽ സഹകരിക്കുന്ന എനിക്കറിയാം. തിരക്കിട്ട നിമിഷങ്ങളിലും ജോലിയിലായിരിക്കുമ്പോൾ പോലും ഈ ശുശ്രൂഷയിൽ താല്പര്യത്തോടെ സംബന്ധിക്കുന്ന ആളുകളാണ് ഒരുപാട് ആളുകൾ. തീർച്ചയായിട്ടും ആ നിങ്ങളുടെ ആ നല്ല താല്പര്യത്തെ മാനിക്കുന്നു. അതോടൊപ്പം തന്നെ ദയവായിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ വണ്ണം ആ ഫോണ് മ്യൂട്ട് ചെയ്ത് ഇതിൽ സംബന്ധിക്കാനായിട്ട് നിങ്ങൾ സ്നേഹത്തോട് ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു. വളരെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. നമുക്കറിയാം ഈ ദിനം കാണാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കാണാതെ പോയിട്ടുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ കൂടി പലതും നഷ്ടങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകളുണ്ട്, വളരെ നൊമ്പരങ്ങളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1-2 വർഷങ്ങളില് കോവിഡ് എന്ന മഹാമാരി മൂലം വേർപെട്ടു പോയ എത്രയോ ജനങ്ങള് നമ്മുടെ ചർച്ചയിലും നമ്മുടെ ഭവനങ്ങളിലും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഒരു ദിവസം കൂടി കാണാനിടയായതിന്റെ പിന്നിൽ നമ്മുടെ ജീവിതത്തിന്റെ മഹത്വമോ മേന്മയോ ഒന്നുമല്ല. അനുഭവിക്കാൻ ഒരു നിമിഷം കൂടെ നമുക്ക് തന്നു, ദൈവത്തോട് അടുക്കാൻ ഒരു ദിനം കൂടെ നമുക്ക് തന്നു എന്നുള്ളൊരു ചിന്ത നമ്മളെ വളരെ വളരെ ഗൗരവത്തോടെ ഭരിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും ദൈവം തരുന്ന നിമിഷത്തിന്റെ ആ മഹത്വം ദർശിക്കാനായിട്ട് കഴിയുന്നത്. വേറെപ്പെട്ടുപോയ ആളുകൾ കുറവുള്ളവരോ പാപികളോ ആയിട്ടൊന്നുമല്ല, നമ്മളെക്കാൾ മേന്മയുള്ളവരാണ്. ഒരു ദിവസം മുമ്പേ ദൈവമുഖം കാണാനുള്ള അവസരവും ഭാഗ്യം സിദ്ധിച്ചവരാണെന്നുള്ള ഒരു ബോധം നമ്മളെ ഭരിക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് സിദ്ധിച്ച നന്മയും നമുക്ക് ലഭ്യമാകുന്ന ഔദാര്യവും ഒന്ന് ചേർത്തണക്കി ചിന്തിക്കുമ്പോൾ കുറെ കൂടൊക്കെ വിശുദ്ധിയിലേക്ക് വളരാൻ നമുക്കിടയാകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. നമ്മളിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്റെ ആത്മാവും ശരീരവും ബോധവുമാകുന്ന 3 പറ മാവിൽ നിന്റെ ജീവന്റെ പുളിപ്പിനെ നീ ചേർത്ത് വയ്ക്കണമേ. ഞാൻ പുതിയതും വെടിപ്പുള്ളതുമായ ഒരു സൃഷ്ടിയായി തീരണമേ. ലജ്ജ കൂടാതെ നിന്റെ തിരുമുമ്പാകെയുള്ള ധൈര്യത്തിനും നിന്റെ ശുദ്ധിവാമാടുകൂടെയുള്ള ഓഹരിക്കും ഞാൻ യോഗ്യനായി തീരണമേ. വളരെ മനോഹരമായ പ്രാർത്ഥനയുടെ അവസാനമാണ് നമ്മൾ കേട്ടത്. ദൈവമേ, എന്റെ ആത്മാവ് ശരീരവും ബോധവുമാകുന്ന 3 പറമാവിൽ നിന്റെ ജീവന്റെ പുളിപ്പിനെ നീ ചേർത്ത് വെക്കണമേ. ജീവനുണ്ടാക്കുന്ന പുളിപ്പ്, നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പുളിപ്പ് ഉപയോഗിക്കാറുണ്ട്. 100 സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള പുളിപ്പ് നമ്മൾ ഇങ്ങനെ ചേർത്ത് വെച്ച് തന്നെ ഒരു പഴയ പാരമ്പര്യത്തിന്റെ അകമ്പടിയോടുകൂടി പുതിയ മഹത്വത്തിന്റെ തലങ്ങളിലേക്ക് പഴയ പുളിപ്പും പുതിയ മാവും ചേർത്ത് നമ്മളെ പഴയതിന്റെ മഹത്വം പഴയതിന്റെ നന്മയും അല്ലെങ്കിൽ പഴയതിന്റെ ഐശ്വര്യവും പുതിയതിന്റെ നന്മയും ചേർത്ത് പിടിച്ച് പഴയതിൽ നിന്ന് ലഭിക്കുന്ന ആത്മീയ ഊർജം പുതിയ ചുവടുവെക്കാനുള്ള ഒരു പുതുമയിലേക്ക് നമ്മളെ നയിക്കുന്നു എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ലജ്ജ കൂടാതെ ദൈവത്തിന്റെ ദൈവം മുമ്പാകെ നിൽക്കത്തക്കവണ്ണം ആ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ 7 ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ 7 പോയാലും ആ വിശുദ്ധന്മാരുടെ സംസർഗത്തിൽ ഓഹരിക്കാരാകാൻ പങ്കുകാരാകാൻ ദൈവമേ നമ്മളെ ഇടയാക്കണമെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ പ്രവർത്തന ജീവിതയാത്ര വന്നുപോയ പ്രവർത്തനത്തിന്റെ പരിമിതികളൊക്കെ നമ്മൾ ഒരിക്കലും ആ ഒരു നന്മയിലേക്ക് ആനയിക്കാൻ യോഗ്യതയൊന്നുമില്ല. പിന്നെ നമ്മളിൽ വ്യാപരിക്കേണ്ട ഏക കരുണ ദൈവത്തിന്റെ കരുണയാണ്. ആ കരുണ നമ്മളിൽ വ്യാപരിക്കത്തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ കുറെ കൂടെ നമുക്ക് ഒരുക്കാം. നമ്മളിൽ എത്ര പേര് അടുത്ത വർഷം കാണും എന്നൊന്നും നമുക്ക് ഉറപ്പില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമ്മൾ എത്ര പേര് കണ്ടാലും ഈ ലോകത്തിൽ കണ്ടാലും ദൈവം മുമ്പാകെ ഒരു സ്ഥിരത ഉളവാകുവാൻ ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചതുപോലെ സ്ഥിരതയുള്ള ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുതാക്കണമേ. ആ സ്ഥിരമായ വാസം ദൈവസന്നിധിയിൽ സ്ഥിരമായ നിലനിൽപ്പ് ഇറ്റേണിറ്റി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് വളരെ വിനയത്തോടെ ദൈവം മുമ്പാകെ നമുക്ക് താഴ്മയോടുകൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാള് നമ്മൾ ഭക്തിയോടെ ആഘോഷിച്ചു. നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഓരോ നിമിഷവും നമ്മളെ പരിപാലിക്കാൻ ഇടയാകണമേ എന്ന് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ വർഷത്തിന്റെ ചുവടുവെപ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നല്ല ഒരു അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് ശ്രദ്ധിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം പുതുവർഷത്തിന്റെ 1 നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ നമ്മുടെ കർത്താവിന്റെ ചേല കർമ്മ പെരുന്നാള് നമ്മൾ ആഘോഷിക്കുകയാണ്. നമ്മുടെ കർത്താവിനെയും കൊണ്ട് ആദ്യമായിട്ട് ദേവാലയത്തിൽ മാതാപിതാക്കൾ പോയ സംഭവത്തെയൊക്കെ ചേർത്ത് നമ്മൾ അനുസ്മരിക്കുന്നു. അതോടൊപ്പം തന്നെ മാർ ബസേലിയോസ്, മാർ ഗ്രിഗോറിയോസ് പിതാക്കന്മാരുടെ ഓർമ്മയാണ്. കപ്പോക്കെ പിതാക്കന്മാരിൽ നിന്ന് വളരെ സ്നേഹാദരവോടുകൂടി നമ്മൾ ആരാധിക്കുന്ന ബസേലിയോസ് ഗ്രിഗോറിയോസ് പിതാക്കന്മാര് ഒരുപക്ഷെ അവരുടെ ജീവിതം ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ കർത്താവ് ജനിച്ച് മരിച്ചതിന് ശേഷമുള്ള ഏതാണ്ട് 3-4-5 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ശ്രേഷ്ഠ പിതാക്കന്മാരാണ്. അവരുടെ ജീവിതത്തിൽ അവർക്ക് ലഭിച്ച ദൈവീക ദർശനം, അവര് അവിവാഹിതരായി ദൈവത്തെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും അവര് ശ്രേഷ്ഠരായ പിതാക്കന്മാരായി ബിഷപ്പുമാരായിട്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചവരാ. നമുക്കറിയാം അവരുടെ എഴുത്തുകളും അവരുടെ അറിവുകളും ഒക്കെ നമുക്കങ്ങോട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും, അവർ ഒരുപാട് ജ്ഞാനികളായിരുന്നു, അവർ വളരെ അറിവുള്ളവരായിരുന്നു, അവർക്ക് ദൈവം ആ അവർ വളരെ ബുദ്ധിയുള്ളവരായിരുന്നു. അവർക്ക് ലഭിച്ച ബുദ്ധിയും സ്വപ്രസിദ്ധമായി ലഭിച്ച ആഴമായ ബോധങ്ങളുമൊക്കെ ദൈവത്തെ കൂടുതൽ അടുക്കുവാനും ആരായുവാനും ദൈവശാസ്ത്രമായ അറിവുകൾ ലോകത്തിന് പകരാനായിട്ട് അവർ ശ്രദ്ധിച്ചവരാ. അവരുടെ ഒരുപാട് ഒരുപാട് ലേഖനങ്ങൾ, അവര് എഴുതിയ അല്ലെങ്കിൽ അവര് പഠിച്ച പ്രാർത്ഥിച്ച് ലഭിച്ച അവരുടെ അറിവുകളിൽ ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ള 10,000-ങ്ങളുണ്ട് അവരുടെ അറിവ് ഉപയോഗിച്ചുകൊണ്ട്. ശരിക്കും അന്നത്തെ കാലത്ത് ഡോക്ടേഴ്സ് ഉള്ള പദവി നമുക്കില്ലെങ്കിലും നമ്മുടെ ചർച്ച വരെ ആദരിക്കുന്നത് ഡോക്ടേഴ്സ് ഓഫ് ദ ചർച്ച് എന്നാ. പഴയ പിതാക്കന്മാർ അവർ അത്ര പാണ്ഡിത്യമുള്ളവരായിരുന്നു, ഒത്തിരി അറിവുള്ളവരായിരുന്നു. ഒരു സാധാരണ മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാൾ ഉയർന്ന ലെവലിൽ ചിന്തിക്കാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷെ അവരാ ബുദ്ധിയും കഴിവൊക്കെ ഉപയോഗിച്ചത് അവരുടെ സമർപ്പണ ജീവിതത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തെ ഉപകരിക്കുന്നത് അവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ അറിവാണ്. അറിവിന്റെ പരമോന്നതയിൽ അവരെത്തുമ്പോഴാണ് അവർ ദൈവത്തെ ആശ്രയിക്കുകയും പരിപൂർണമായിട്ട് ദൈവത്തിൽ സമർപ്പിക്കുകയും ഇടവരാനുള്ള ഇടയായിരുന്നത്. പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് നമ്മളൊക്കെ ദൈവത്തെ അടുക്കാനുള്ള കൂടുതൽ മുഖാന്തരം ഇത്രയും ബുദ്ധിയുള്ള കഴിവുള്ള അറിവുള്ള ആളുകളൊക്കെ പരിപൂർണമായിട്ട് ദൈവത്തിൽ സമർപ്പിച്ച് ജീവിക്കുമ്പോൾ എനിക്ക് നമുക്കൊന്നും അത്ര ബുദ്ധിയില്ലെങ്കിലും അവര് പിൻപറ്റിയ പാത പിൻപറ്റാനുള്ള ഒരു തിരിച്ചറിവെങ്കിലും നമുക്ക് ലഭിക്കുമ്പോഴാണ് നമ്മളും ആ ഒരു ഉയർന്ന ജ്ഞാനത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിട്ടുള്ളത്. ഈ ഒരു സങ്കടകരമായ കാര്യമുള്ളത് നമുക്ക് ഈ പിതാക്കന്മാർ എഴുതിയ പല ലേഖനങ്ങളിലൊക്കെ അവരുടെ പ്രാർത്ഥനകളൊക്കെ പിന്നെ നശിപ്പിച്ചു കളഞ്ഞു നമ്മൾ ഉദയംപേറു ഡയാസിസ് ഒക്കെ കടന്നു വന്നപ്പോഴാണ് ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കപ്പദോക്യ പിതാക്കന്മാരുടെ പ്രാർത്ഥനകൾ ഉൾപ്പെടെയൊക്കെ ഈ കത്തോലിക്ക വിഭാഗത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിലൊക്കെ അവരുടെ പിതാക്കന്മാർ കത്തിച്ചു കളഞ്ഞതായിട്ടൊക്കെ ചരിത്രം പഠിക്കുമെന്ന് നമുക്കറിയാം. അതിന്റെയൊക്കെ ഒരു പ്രകോപനമാണ് നമ്മുടെ ഈ കൂരങ്കുരി സത്യവും ഒക്കെ ഉള്ളതൊക്കെ പക്ഷേ ചരിത്രം മനസ്സിലാക്കുന്നവർക്കറിയാം. പട്ടെ ഞാൻ അവരുടെ പ്രാർത്ഥനയുടെ വാല്യൂ ഒക്കെ എന്താണെന്നും തിരിച്ചറിയാനായിട്ട് മനസ്സിലാക്കി എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പിതാക്കന്മാർ അത്ര അറിവില്ലെങ്കിലും ഈ പിതാക്കന്മാരുടെ കരങ്ങളിൽ നിന്ന് ലഭിച്ച അറിവുകളും അവരുടെ പ്രാർത്ഥനയുടെ ശക്തിയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു, അതില്ലാതായി പോകുന്നു എന്ന് തോന്നിയ അതിഭീകരമായ വിഷമമാണ് ശരിക്കും ഈ പിന്നെ ഈ കോളേജ് കാതലിക് കോളനി നിവാസത്തിനെതിരെ പ്രവർത്തിക്കുവാനും പരിശുദ്ധ പൗരസ്ത്യ സഭയുടെ പ്രാർത്ഥനാ ശൈലികള് പിന്തുടരുവാനും ഒക്കെ ആ പിതാക്കന്മാരെ പ്രേരിപ്പിച്ചത്. കാരണം അത്രമാത്രം മൂല്യമുണ്ടായിരുന്നു അവർ തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും നമ്മളും ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കുമ്പോഴാണ് മൂല്യാധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനയുടെ ആരാധനാ ശൈലിയുടെ പിൻബലമാണ് നമ്മളിൽ ഉള്ളതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെയും ഭക്തിയുടെയും മഹത്വം ദർശിക്കുന്നത്. നമുക്കറിയാം പൗരസ്ത്യ പിതാക്കന്മാരൊക്കെ കണ്ടെടുത്ത പ്രാർത്ഥനകൾ ഒന്നും രണ്ടും മൂന്നും നാലും നൂറ്റാണ്ടിൽ പിതാക്കന്മാര് പഠിപ്പിച്ച പ്രാർത്ഥനാ ശൈലികളൊക്കെ ഇന്നും ആർക്കും ചോദ്യം ചെയ്യപ്പെടാത്ത തലത്തിൽ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളിലൂടെ അത് അന്ന് പിതാക്കന്മാരുണ്ടാക്കി, ഇന്ന് ചില കൂട്ടിച്ചേർത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചോദ്യം ചെയ്യുന്നുണ്ട്. കാരണം അന്ന് പഠിപ്പിച്ച പിതാക്കന്മാര് പഠിപ്പിച്ച രീതി ഏതെങ്കിലും നമ്മൾ മാറ്റിയിട്ടില്ല, ആരെങ്കിലും മാറ്റുന്നുണ്ടെങ്കിൽ അതൊന്ന് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. കാരണം അത്രമാത്രം വ്യക്തതയും കൃത്യതയുണ്ട്. നമുക്കറിയാം ചില സഭകളൊക്കെ ഇന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങോട്ട് നിന്ന് പ്രാർത്ഥിക്കണം എന്ന് പോലും അറിയാൻ പാടില്ല, അതിനുവേണ്ടി തെരുവുകളിൽ അടി നടക്കുന്നു. പക്ഷെ പൗരസ്ത്യ പിതാക്കന്മാരുടെ ദർശനങ്ങൾക്ക് ഒരിക്കലും ആർക്കും ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നില്ല. കാരണം അത്ര കൃത്യതയും വ്യക്തതയും ഉണ്ട് അവരുടെ ദർശനങ്ങൾക്കും അവർ പഠിപ്പിച്ച ആ ജീവിത ശൈലികൾക്കൊക്കെ. ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിതാക്കന്മാരെയൊക്കെ നമ്മൾ ആദരിക്കുമ്പോൾ അവരുടെ ദർശനത്തെയൊക്കെ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. അത്രമാത്രം കൃത്യമായ വ്യക്തമായ ഒരു പ്രാർത്ഥനാ ശൈലി നമുക്ക്, പക്ഷെ നമുക്ക് അത്രയൊക്കെ ഭക്തിയോട് ആ പാരമ്പര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിൽ നടപാടുന്ന പുതിയ രീതിയിലുള്ള പ്രാർത്ഥനാ ശൈലികളൊക്കെ വന്നപ്പോഴത്തേക്ക് പലർക്കും സംശയമായി അതുമില്ല ഇതുമില്ല. അതിന്റെ കാരണം ഈ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ചുവട് ഉറപ്പിക്കാത്തതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഗത്യന്തരമില്ലാത്ത ഭക്തിയിൽ പലപ്പോഴും നമ്മൾ അകപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് ഈ ശ്രേഷ്ഠ പിതാക്കന്മാരെയൊക്കെ നമ്മൾ ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത്ര നല്ല തരത്തിൽ അവര് ജീവിച്ച് അവരുടെ ജീവിതത്തെ ദർശനബോധത്തോടുകൂടി കൊണ്ടാടുവാനും അവരുടെ ജീവിതത്തെ അംഗീകരിക്കാനും ഒക്കെ ദൈവനമ്പുരാൻ കാണിച്ച ആ മഹത്വം. അതുകൊണ്ട് ഈ പിതാക്കന്മാരെ ഓർക്കാം. അതുപോലെ എല്ലാ മൽപ്പാന്മാരെയും നമ്മൾ ഓർക്കുന്നു. ഈ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് കാവലാകട്ടെ, കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ പരിശുദ്ധ ബസേലിയസ് ഗീവർഗീസ് സിറിയൻ കാതോലിക്ക ബാബായുടെ 57-ാം ഓർമ്മയാണ് കോട്ടയം കാതോലിക്കയുടെ ദേവലോകത്ത് 3-ാം തീയതിയാണ്. അദ്ദേഹത്തെ ഒരു വിശുദ്ധനായിട്ടാണ് നമ്മൾ കാണുന്നത്, ഒരു വലിയ വിശുദ്ധനായിട്ടാണ് നമ്മളെ അദ്ദേഹത്തെ കാണുന്നത്. കാതോലിക്ക ബാവാമാരുടെ പരമ്പരയിൽ എല്ലാവരും ആദരവോടെ കാണുന്ന ഒരു പിതാവാണ് പരിശുദ്ധ ബസിലിയസ് കീവർഗീസിദിയ ബാവ. അദ്ദേഹത്തിന്റെ വ്യക്തി പ്രഭാവവും അദ്ദേഹത്തിന്റെ ആരാധനയുടെ മഹത്വവും ഒരുപക്ഷെ ഒരു നമ്മുടെ പിതാക്കന്മാരൊക്കെ ആ സ്ഥാനം അലങ്കരിച്ചിട്ടുള്ള പിതാക്കന്മാരാണ്. അതിൽ ശ്രദ്ധേയനായ ഒരു പിതാവായിട്ട് എല്ലാവരും ആദരിക്കുന്ന പരിശുദ്ധ പിതാവാണ്. ആ പിതാ ഈ പിതാക്കന്മാരുടെയൊക്കെ മധ്യസ്ഥ നമുക്ക് കാവലാകട്ടെ, കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം നൽകുന്നത് നമ്മളൊക്കെ നീക്കി ആദരിക്കുകയും ചെയ്യുന്ന വന്നിയ ബിജോയച്ചനാണ്. ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രാർത്ഥനയ്ക്ക് വളരെ ആത്മീയമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട അച്ഛൻ. എപ്പോഴും ഈ ശുശ്രൂഷയിലെ നിരന്തരം ശാന്തമായി വളരെ അനുഗ്രഹീതമായ ധ്യാനം നിർവഹിച്ച് നമ്മളുടെ അച്ഛന് അനുഗ്രഹിക്കുന്നു. അച്ഛന് സാൻ അന്റോണിയോ സെന്റ് മേരീസ് പള്ളിയുടെയും അതോടൊപ്പം തന്നെ മിനിസോട്ട സെന്റ് ഗ്രിഗോറിയസ് രണ്ട് പള്ളിയുടെയും സേവനം അച്ഛൻ അനുഷ്ഠിക്കുന്നു. ഒരുപാട് യാത്ര ചെയ്ത് ത്യാഗം ചെയ്തതാണ് അച്ഛന് ഈ ഭദ്രാസനത്തിൽ രണ്ട് പള്ളികളിലും ആത്മീയ ശുശ്രൂഷകൾ നിർവഹിക്കുന്നത്. അതോടൊപ്പം നമ്മൾ അരമനയുടെ മാനേജറായിട്ടും അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം ദൈവമുമ്പാകെ നമുക്ക് സമർപ്പിക്കാം.
പാടി പുകഴ്ത്തിടാം ദേവദേവനെ പുതിയതാം കൃപകളോടെ, ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താ. ഇന്നലെയും ഇന്നുമെന്നും മാറായേശുവേ നാം പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എന്നാപ്പാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഓരാ ഭയങ്കര കാറ്റുമാലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കാരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം എന്നും നേരത്തിൽ. യേശുവന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ പള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്കാ എന്ന വാർത്തയാ, താഴ്ത്തി എന്നെ തൻകാരത്തിൽ വച്ചു ജീവപാത എന്നുമോടും ഞാൻ, താഴ്ത്തി എന്നെ തൻകാരത്തിൽ വച്ചു ജീവപാത എന്നുമോടും ഞാൻ. യേശുവെന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. ഭൂമിയെങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുറച്ച കൽപ്പനയാ, ദേഹം ദേഹിയെല്ലാമും നാ ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ, ദേഹം ദേഹിയെല്ലാമും നാ ചേർന്നു പ്രിയനാ ഈ വേല ചെയ്യും ഞാൻ. യേശുവന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ സമമനശോധനയിലും താണുവീടു പോകാതെ,
ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം. യേശു വന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. തിരുവചന ധ്യാനത്തിനായി പ്രേബിയോ ബിജോയച്ചനെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
ത്രിയേക ദൈവത്തിന്റെ ധന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ക്രിസ്മസ് കഴിഞ്ഞ ദിനങ്ങളിൽ പ്രത്യേകമായി നമ്മളെല്ലാവരും സന്തോഷിച്ചും മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുത്തും സ്വീകരിച്ചും കഴിയുന്ന ദിവസങ്ങളാണ്. പുതുവർഷത്തിന്റെ അതിനെ സ്വീകരിക്കുവാനും പുതിയ നന്മകളോടെ പ്രതീക്ഷിക്കുവാനും ദൈവത്തിന്റെ കരുണകൾ സ്വീകരിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ജീവിക്കുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ ഈ വർഷത്തിന്റെ ഒടുവിലോട്ട് നമ്മൾ വരുമ്പോൾ ചില ദിവസങ്ങളേ ഉള്ളൂ, രണ്ടു മൂന്ന് ദിവസങ്ങളേ ഉള്ളൂ നമുക്ക് പുതിയ വർഷത്തിലോട്ട് പ്രവേശിക്കുവാൻ. ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഈ മാസം, ഈ നേറ്റിവിറ്റി സീസണിന്റെ സമയത്ത് പലപ്പോഴും നമ്മൾ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ധ്യാനങ്ങൾ കേട്ടിട്ടുണ്ട്, ദേവാലയങ്ങളിൽ അച്ഛന്മാർ പ്രസംഗിച്ചതും ഒക്കെയും നമ്മൾ കേട്ട ചില പരിചിതമായ ഫ്രീക്വന്റ്ലി പലപ്പോഴും കേട്ടുകൊണ്ടിരുന്ന വാക്കുകളാണ് ഗ്ലോറി ടു ഗാഡ് ഇൻ ദ ഹയസ്റ്റ്, പീസ് ഓൺ എർത്ത്, ലവ് ജോയ് ആൻഡ് പീസ്, എമ്മാനുവൽ. ഇങ്ങനെ പല വാക്കുകളും ഇതിന് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പ്രസംഗങ്ങളായിട്ട് കേട്ടത്. ഇന്ന് പ്രത്യേകമായിട്ട് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ പരിചയമുള്ള വാക്കുകൾ, അതിൽ ഒരു വാക്ക് ഞാൻ എടുത്ത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ പിതാക്കന്മാരുടെ പ്രസംഗങ്ങളൊക്കെ കടമെടുത്തിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ചിന്തയ്ക്കായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ. പലപ്പോഴും നമ്മൾ ഈ വാക്ക് കേട്ടിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ദൈവം എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ, ദൈവം നമ്മളോട് എപ്പോഴും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ വാക്ക് പ്രത്യേകമായിട്ട് ന്യൂ ടെസ്റ്റമെന്റിൽ നമ്മൾ ഗോസ്പെൽസ് വായിക്കുമ്പോൾ ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ് എന്ന അർത്ഥമുള്ള വാക്കാണ് ഇമ്മാനുവേൽ. നമ്മൾ ബൈബിൾ തുടങ്ങുന്ന ആദ്യത്തെ പുസ്തകത്തിൽ, ദ ജനസിസ്, ദ ക്രിയേഷൻ സ്റ്റോറിയിൽ വരുമ്പോൾ അവിടെ നമ്മൾ ആദ്യം വായിക്കുന്നത് ആദാമിനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് എല്ലാ ദിനവും എല്ലാ സന്ധ്യാസമയത്ത് ആദാം എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? യാഹുവേന്റെ ഒപ്പം നടക്കുകയായിരുന്നു. യാഹുവേന്റെ ഒപ്പം, ഹി വാസ് വാക്കിംഗ് വിത്ത് യാഹുവേ ഇൻ ദ ഗാർഡൻ ഓഫ് ഈഡൻ. ദാറ്റ് ഈസ് ഓൾസോ ഇമ്മാനുവേൽ, ഗോഡ് ഈസ് വിത്ത് അസ്, എ ഗോഡ് ഹു വാസ് വാക്കിംഗ് വിത്ത് ആദം. ആ അതേ പുസ്തകത്തിൽ നമ്മൾ കുറച്ചും കൂടി വായിക്കുമ്പോൾ കുറെ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്നുണ്ട് അബ്രഹാം മെമ്രേന്റെ തോപ്പിൽ ഇരിക്കുമ്പോൾ മൂന്ന് ആൾക്കാർ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഗ്രീക്ക് പശ്ചാത്തലത്തിൽ, പ്രത്യേകമായിട്ട് ഗ്രീക്ക് ഓർത്തഡോക്സ് തിയോളജിയൻസ് ഒക്കെ അതിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ദി സിംബോളിസം ഓഫ് ദി ഹോളി ട്രിനിറ്റി. അവിടെ അബ്രഹാം അവർക്ക് വിളമ്പി കൊടുക്കുകയാണ്. സോ ആദ്യം Yahweh, who was walking with Adam in the Garden of Eden, now we can see that the Holy Trinity is dining with man or Abraham. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ആ ഒരു കഴിഞ്ഞ ആ ഒരു ഇവന്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് മൽപിടിക്കുന്നത്. ഹി ഈസ് റെസ്ലിംഗ് വിത്ത് ദി ഏഞ്ചൽ. അവിടെ വീണ്ടും പിതാക്കന്മാരുടെ ഒക്കെ വായനയിൽ സൂചിപ്പിക്കുന്നത് ഹി വാസ് ഫൈറ്റിംഗ് വിത്ത് ഓർ റെസ്ലിംഗ് വിത്ത് യാഹോവേ. അവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ നെയിം. ജേക്കബ് ഈസ് ആസ്കിംഗ് വാട്ട് ഈസ് യുവർ നെയിം. അപ്പോൾ അവിടെ യാഹോവേ മറുപടിയായിട്ട് പറയുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് യുവർ ബിസിനസ് ടു നോ മൈ നെയിം. Then he transforms his name or gives him a new name. From now onwards, you will not be called Jacob, but you will be called Israel. So, from a man walking with God, a man dining with God, a man wrestling with God, avade slowly he is trying to understand who this God is. The small limited faculty of our mind, we are trying to know the incomprehensible God. Avade Yahweh parayunnathu, well, it is not your business to know what is my name. Jewish tradition anusarichittu illengi Jewish theology anusarichittu, when you call a person by name, it shows the authority over that person. അതുകൊണ്ടാണ് ആദാം എല്ലാ സൃഷ്ടികളെയും അവരുടെ പേര് അവർക്ക് he named them and called them by name to show the royalty, to show the authority over the creation. So man walking with God, man dining with God, man wrestling with God and trying to comprehend the incomprehensible. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് സ്ലോലി നമ്മൾ കാണുമ്പോൾ അറിയാം ദർ ഈസ് എ സ്മോൾ ഗ്യാപ് വിച്ച് ഈസ് ബീങ് വൈഡനിങ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഹിസ് ക്രിയേറ്റർ. എക്സഡസ് ബുക്കിൽ വായിക്കുമ്പോൾ അവിടെ ദർ ഈസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് ബട്ട് ഇറ്റ് ഈസ് സ്ലോലി ട്രാൻസ്ഫോമിങ്. ദ ഗാഡ് ഹു വാസ് വർക്കിംഗ് വിത്ത് ആഡം വെൻ വി റീച്ച് ഇൻ ദ ബുക്ക് ഓഫ് എക്സഡസ്, അവിടെ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായിട്ടാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ടു മുൻപിൽ മോശ ദർശിക്കുന്നത് മുൾപ്പടർപ്പിലാണ്. ദീസ് ഓൾ ദ സിംബോളിസംസ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കുരുത്തോല ഇല്ലെങ്കിൽ തീജോല ശുശ്രൂഷ നടത്തിയത്. ദി പ്രസൻസ് ഓഫ് ഗോഡ്, പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിതൂണുമായിട്ട് ദൈവത്തെ അവര് ദൈവം യാഹുവേ അവരെ നയിക്കുകയായിരുന്നു. സോ ഒരു സ്ലോലി ദർ ഈസ് എ ചേഞ്ച്. അത് കഴിഞ്ഞിട്ട് വെൻ ദേ റീച്ച്ഡ് ദ ലാൻഡ് ഓഫ് കാനൻ, അവർ ആദ്യത്തെ കൽപ്പനയാണ് അവരവിടെ ധിക്കരിച്ചത്, ഡു നോട്ട് ഹാവ് എനി അദർ ഗോഡ് അപ്പാർട്ട് ഫ്രം മീ. കാനാൻ ദേശത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് സംവത്സരം കഴിഞ്ഞ ഉടനെ അവര് മറ്റ് ബാൽ ദൈവങ്ങളെയൊക്കെ ആരാധിക്കാൻ തുടങ്ങി. യാഹുവേ അവരുടെ ഇടയിൽ ഒരു ദൈവമായിട്ട് മാത്രമേ ഇവര് കണ്ടായിരുന്നു. അതിനുവേണ്ടിട്ടാണ് ഈ പ്രോഫിറ്റ്സ് ഒക്കെ വരുമ്പോൾ എലൈജ അവിടെ പറയുന്നത് യാഹുവേ ഇസ് മൈ ഗോഡ്, യാഹുവേ എന്റെ ദൈവമാണ്. അവിടെ വീണ്ടും ഒരു കോമ്പറ്റീഷൻ ആണ്, ആരുടെ ദൈവമാണ് ഏറ്റവും ശക്തിശാലി. എലൈജ അവിടെ പറയുന്നുണ്ട് യാഹുവേ ഇസ് മൈ ഗോഡ്, ഞാൻ പറയുന്നത് വരെ ഒരു തുള്ളി മഴ പെയ്യുകയില്ല. ഈ ഒരു ദൈവത്തിൽ നിന്ന് അകന്ന് പോകുന്ന ദൈവത്തിന്റെ ജനം, ദൈവത്തോട് ഒപ്പം നടന്ന മനുഷ്യനോടൊപ്പം നടന്ന ദൈവം, മനുഷ്യനോടൊപ്പം ഭക്ഷിച്ച ദൈവം, സ്ലോലി നമ്മുടെ പാപങ്ങൾ മുഖാന്തരം ദൈവം നമ്മൾ നിന്ന് അകന്ന് പോകുകയാണ്. ഈ പ്രോഫിറ്റ്സിന്റെ ബുക്സ് എല്ലാം വായിക്കുമ്പോൾ അവിടെ വീണ്ടും വീണ്ടും അവർ ആവർത്തിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ വഴികൾ വിട്ട് നിങ്ങളുടെ പിതാക്കന്മാരെ വഴി നടത്തിയ ആ യാഹുവിനെ അനുസരിക്കുക, ആ യാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുക, ബാക്കിയെല്ലാം നിങ്ങൾ വിട്ട് ദൈവത്തെ, സത്യ ദൈവത്തെ നിങ്ങൾ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പിതാക്കന്മാർ പ്രത്യേകമായിട്ട് എല്ലാ പ്രോഫിറ്റ്സും സ്ലോലി സ്ലോലി അവർ ഓരോ മുഖാന്തരം കാണിച്ചു കൊടുക്കുകയാണ്. ഐസായ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഒരു ദർശനം കാണുന്നത് മാലാഖമാർ ഇങ്ങനെ ഹോലി 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 എന്ന് പാടുമ്പോൾ അവിടെ ഐസായ പറയുകയാണ് ഐ ആം അൺവേർതി ടു സീ ദിസ്. സോ ആദ്യത്തെ ഒരു ഒരു സ്റ്റെപ്പ് ടുവേർഡ്സ് അവർ ക്രിയേറ്റർ അല്ലെങ്കിൽ ദൈവത്തോട് അടുക്കുവാൻ ആദ്യത്തെ പടി എന്ന് പറയുന്നത് വിശുദ്ധിയിലൂടെയാണ് നമുക്ക് ദൈവത്തെ കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. ഐസായ നമുക്ക് പ്രവാചകൻ നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ് ഇറ്റ് ഈസ് ത്രൂ ഹോളിനെസ് ദാറ്റ് വി ക്യാൻ സീ ഗോഡ്. അത് കഴിഞ്ഞ് വീണ്ടും അതേ പുസ്തകത്തിൽ പറയുന്നുണ്ട് യു നീഡ് ടു റിപ്പൻറ്റ് വെൻ വി വോണ്ട് ടു ലീഡ് എ ഹോളി ലൈഫ് വി നീഡ് ടു റിപ്പൻറ്റ് അനുദപിക്കാം. അനുദപിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിലൂടെ ജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ എന്നാണ് ഐസായ പ്രവാചകൻ മറ്റു പ്രവാചകന്മാരൊക്കെയും നമ്മളോട് ആവശ്യപ്പെടുന്നു, നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് ദൈവത്തിലും മനുഷ്യനിന്റെ ഇടയിൽ സൃഷ്ടിച്ച ഈ ഗ്യാപ്പിനെ നികത്തുവാൻ, ദൈവത്തോട് അടുത്തു ചേരുവാൻ, ദൈവം നമ്മോടൊപ്പം ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ നമ്മൾ വീണ്ടും എന്തുവാ ചെയ്യേണ്ടത്? നമ്മൾ അനുദപിച്ച് വിശുദ്ധിയിലേക്ക് നീങ്ങുവാൻ പ്രത്യേകമായിട്ട് നമ്മൾ എപ്പോഴും ശ്രമിക്കണം. വീണ്ടും പ്രവാചകന്മാർ ദ ബുക്ക് ഓഫ് ഡാനിയൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണിച്ചു തരുന്നത് പ്രാർത്ഥന. ഏതൊക്കെ അവസ്ഥയിലായാലും നമ്മൾ പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. നമുക്ക് നൽകിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രം അതിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുക. അത് ഡാനിയൽ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ടു സെലക്ട് ഫാസ്റ്റിംഗ് എന്ന് എപ്പോഴും പറയുന്നത് നമ്മൾ ഭക്ഷണം മാത്രമല്ല ഉപേക്ഷിക്കുന്നത്, നമ്മൾ ഭക്ഷണമില്ലാതെ ഉപേക്ഷിക്കുന്നതല്ല, ഭക്ഷണം ഉണ്ടായിട്ടും അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്. നമുക്ക് കുറേയധികം ധനമുണ്ട്, പക്ഷേ അത് ദാറ്റ് ഷുഡ്ണ്ട് ബിക്കം അവർ കിങ് ഓർ അവർ റൂലർ ഓർ അവർ ബോസ്. വി നീഡ് ടു ഹാവ് എ പവർ ഓൺ ഓൾ ദോസ് തിങ്സ് വെദർ ഇറ്റ് ഈസ് എനിതിങ് ഓൾ ദി ഗൂഡ്സ് ഓഫ് ദിസ് വേൾഡ്. അവിടെ ഡാനിയൽ പ്രവാചകൻ നമ്മളോട് പഠിപ്പിക്കുന്നത് ഈവൻ ഇഫ് യു ഹാവ് എ ടേബിൾ ഫുൾ ഓഫ് ഫുഡ് വി നീഡ് ടു ബി ഏബിൾ ടു സേ നോ ഐ ഡോണ്ട് നീഡ് ദിസ് റൈറ്റ് നൗ. I don't need this to be eaten right now. To have that state of mind where we could wholeheartedly say, I don't want it right now. Adana through fasting. To fasting not only through food, but also through our senses. To control our faculties. Veendum Daniel Pravachaka namukku kaanichu therunnathu that prayer life. മൂന്ന് ദിവസം ഈവൻ സെന്റ് പോൾ നമുക്ക് കാണിച്ചു തരുന്നത് ഹി ഫേസ് ടു ജെറുസലേം ആൻഡ് നെൽറ്റ് ഡൗൺ ആൻഡ് പ്രേഡ് ഫോർ 3 days. ഡാനിയൽ പ്രേഡ് ഇൻ ദി ദൻ ഓഫ് ലയൺസ്. സോ പ്രേയർ ഫാസ്റ്റിംഗ് ദീസ് ആർ ദ പാത്വേസ് വിച്ച് കുഡ് ലീഡ് അസ് ടു ഹാവ് ദാറ്റ് ദ സെയിം റിലേഷൻഷിപ്പ് ഇമ്മാനുവൽ വിത്ത് അസ്. വീണ്ടും ഈ പിതാക്ക ഈ പ്രവാചകന്മാരൊക്കെ നമ്മളോട് ആവശ്യപ്പെടുന്ന ടു ബി കമ്പാഷനേറ്റ്. ഐസായ പ്രവാചകൻ മറ്റ് പ്രവാചകന്മാരൊക്കെ പറയുന്നത് നിങ്ങൾ ഈ അടിമത്വത്തിന്റെ മുഖമൊക്കെ നീക്കുക, ബിക്കം കമ്പാഷനേറ്റ് ടുവേർഡ്സ് അതേഴ്സ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് ഐ മീ മൈസെൽഫ് ഒരു സെൽഫ് സെന്റേർഡ്നെസ്സിൽ നിന്ന് ഗോഡ് സെന്റേർഡ് ലൈഫിലോട്ട് മാറുവാൻ നമുക്ക് ഈ ദിനങ്ങൾ പ്രത്യേകമായിട്ട് പുതിയ വർഷം നമ്മൾ സ്വീകരിക്കുവാൻ അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ഒരുങ്ങുമ്പോൾ പുതിയ കൃപകളോടെ ജീവിക്കുവാൻ, പുതിയ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് നൽകുവാൻ, പുതിയ ദൈവത്തിന്റെ കരുണ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും വിശുദ്ധിയോടെ ജീവിക്കുവാൻ ഇത് ഉപവസിക്കുകയും ടു ബി കമ്പാഷനേറ്റ് to have that love ഓഫ് ലവ് ഓഫ് ക്രൈസ്റ്റ് വിത്തിൻ അസ്. ആ ഒരു രീതിയിൽ നമ്മൾ എത്തുമ്പോൾ മാത്രമാണ് ദെൻ വി കുഡ് സേ ഇമ്മാനുവൽ, ഗോഡ് ഈസ് വിത്ത് അസ്. ആ ഒരു ഡിസ്റ്റൻസ് വി നീഡ് ടു, ആ ഒരു ഡിസ്റ്റൻസ് നമ്മുടെ ഇടയിൽ നിന്ന് നീങ്ങുവാൻ പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥന ജീവിതം, ഈ ഉപവാസം. നമുക്ക് ഈ എപ്പോഴും ഈ പുതിയ വർഷത്തിലൊക്കെ നമ്മൾ പലപ്പോഴും റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്. 3 ചെറിയ കാര്യങ്ങൾ, പക്ഷെ വിലപിടിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ പുതുവർഷത്തിലോട്ട് ഒരുങ്ങുമ്പോൾ നമുക്ക് ആവശ്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ കേട്ട് തളംബിച്ച കാര്യങ്ങളാണ്, പക്ഷേ ദേ ആർ ദ പവർഫുൾ ഫൗണ്ടേഷൻ ഫോർ എ ക്രിസ്ത്യൻ ലൈഫ്, ടു റിപ്പെന്റ്, ടു പ്രേ, ടു ഫാസ്റ്റ്. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മളോടൊപ്പം, വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്ന, പക്ഷേ ദൈവമേ എന്നെ അങ്ങയുടെ ഒരു ഒരു ഹിതപ്രകാരം ജീവിക്കുവാൻ എന്നെ മുഖാന്തരമാക്കണമേ, മറ്റുള്ളവർക്ക് അങ്ങയുടെ പ്രകാശം പകർന്നു കൊടുക്കുന്ന ഒരു മുഖാന്തരമായി തീരുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ ഉപയോഗിക്കണം, എനിക്ക് നൽകിയിരിക്കുന്ന താലന്തുകൾ എന്നെ അത് ഞാൻ മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാൻ എന്നെ പ്രാപ്തനാക്കണമേ, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ അങ്ങയുടെ കെട്ടുപണിക്ക് വേണ്ടിയിട്ടെന്നുള്ള പ്രാർത്ഥന നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എപ്പോഴും ഗോഡ് യൂസ് മീ ഫോർ യുവർ കിങ്ഡം എന്ന് പറയുമ്പോൾ ഹി വുഡ് ഡെഫിനറ്റ്ലി യൂസ് അസ്, ഹി വുഡ് യൂസ് ഓൾ ആ ടാലന്റ്സ് വിച്ച് ഹി ഹാസ് ഗിവൻ അസ് ടു ബിൽഡ് ഫോർ ഹിസ് ഗ്ലോറി. ഈ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ലെറ്റ് ലീവ് ഓൾ ദ ഓൾഡ് ബാഗേജസ് വിച്ച് വി ആർ കാരിങ്, let's leave all what does not, the when we oru palaya veetinu pudhiya veetilottu maarumbol nammal ella saadhanangal pack cheyyaralla, chela saadhanangal okke nammal we would leave it behind because we don't want them. When we get into the new year, let's leave behind few old things and let's begin a new thing. Let's begin the new year with the prayer, with the fasting, with the repentance which we need to have. Idil main aayittulladhu, we need to resolve the conflicts which we have with others. Palappozhum ee pidakanmarokke ee 10 kalpanagalinne kurichokke parayumbol ee pudhiya varshathine 10 kalpanagal ennu paranja njan oru pusthakathil ingane vaayikkukayundayi. 10 commandments for the new year. The first commandment is to pray every day. Saint Theophane the recluse, ee pidavu nammalodu parayunnathu prarthana ennu parayunnathu how to pray ennu parayumbol ee pidavu simple aayita example parayunnathu pray as if you have never prayed before. Thank ee purohithanmarkokke ഈ തക്സയും കുർബാനയൊക്കെ പഠിപ്പിക്കുമ്പോൾ സെമിനാരിയിൽ ഞങ്ങളുടെ മൽപ്പാനച്ഛൻ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അച്ഛാ ഓരോ കുർബാനയും നിങ്ങളുടെ ആദ്യത്തെയും അവസാനത്തെ കുർബാനയെ പോലെ ചൊല്ലാണ്. ഓരോ കുർബാനയും നിങ്ങൾ ചൊല്ലുമ്പോൾ അത് നിങ്ങളുടെ ആദ്യത്തെ കുർബാന പോലെയും അവസാനത്തെ കുർബാനയെ പോലെ ചൊല്ലണം. നമ്മൾ ഓരോ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥനയും, അത് കഴിഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടുമോ ഇല്ലയോ, നമുക്ക് ജീവൻ കാണുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയുകയില്ല. ടു പ്രേ എവ്രി ഡേ ആസ് ഇഫ് വി നെവർ പ്രേഡ് ബിഫോർ, അത് ദാറ്റ് ഇസ് ദി ഫസ്റ്റ് റൂൾ, ദാറ്റ് ഇസ് ദി ഫസ്റ്റ് കമാൻഡ്മെന്റ്. ആ പ്രേയർ നമുക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. 2 കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് നോട്ട് ജസ്റ്റ് ടു പ്രേ ബട്ട് ടു മെഡിറ്റേറ്റ്. ദൈവമേ, ദാവീദ് പുത്ര എന്നോട് കരുണയുണ്ടാകണമേ, ജീസസ് പ്രയർ. പലപ്പോഴും നമ്മൾ ശാന്തമായിരുന്ന് ദൈവത്തിൽ അലിഞ്ഞു തീരുവാൻ വേണ്ടിയിട്ട് ഈ പ്രാർത്ഥനകളൊക്കെ മുഖാന്തരമാവും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. നോട്ട് ജസ്റ്റ് ടു പ്രേ ബട്ട് ടു മെഡിറ്റേറ്റ്. 3 കമാൻഡ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രൈവ് ടു ഫിൽ യുവർ മൈൻഡ് ഈച്ച് ഡേ വിത്ത് സംതിങ് ദാറ്റ് ഇസ് ട്രൂ, നോബിൾ, pure, holy. Always to think in a good way, not only for us, even for others. മറ്റുള്ളവർക്ക് നന്മകൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ മനസ്സിനെയും നമ്മുടെ ചിന്തകളൊക്കെയും വിശുദ്ധിയുള്ളതും മറ്റുള്ളവർക്ക് നന്മകൾ നേരുന്നതും ഒക്കെ ആയിരിക്കണം. നാലാമത്തേത്, വി നീഡ് ടു ബി ഓൾവേസ് ബി താങ്ക്സ്ഫുൾ, നോട്ട് ജസ്റ്റ് ടു ഗോഡ് ബട്ട് ടു ഈവൻ ടു അതേഴ്സ്. അഞ്ചാമത്തേത്, ഓൾവേസ് ടു ഹാൻഡ് ഓവർ ദി ആങ്കർ ഓർ റിസെന്റ്മെന്റ് ടു ഗോഡ്, ഓൾവേസ് ടു പ്രാക്ടീസ് ഫോർഗിവ്നെസ്. നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഈ ഒരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് രണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക് പല പല കാര്യങ്ങളും നമ്മൾ അതൊരു വോളായിട്ട് തീരുന്നത്. ഇറ്റ് ഈസ് ഓൾവേസ് ദ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ. വെൻ വി ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി അതർ പേഴ്സൺ പ്രോപ്പർലി, lot of the problems are solved, especially in marital relationship. To have a good communication, to always practice that forgiveness. Aramathida, to refuse jealousy, greed, covetousness. Nammada jeevithathil namakku ahangaramo asooyiyonno illade namakku devan nalgunna karyangal adil santoshikkuka. മറ്റുള്ളവരെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുക. അതാണ് ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടന്റ്. നോട്ട് ടു ബി ഗ്രീഡി ബട്ട് ടു ഓൾവേസ് ബി ഹാപ്പി വെൻ ഗോഡ് ബ്ലെസ്സസ് നോട്ട് ഓൺലി അസ് ബട്ട് ഈവൻ ദി അതർ പേഴ്സൺ. ഏഴാമത്തേത്, താഴ്മയോടെ ജീവിക്കുക. ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതുപോലെ ആ താഴ്മയോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുമോ? മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ, I have come not to be served but to serve എന്ന് പറയുന്ന പോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എട്ടാമത്തേത്, ഓരോ ദിവസം മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ. അത് പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബക്കാരോ അയൽവക്കാരോ മാത്രം ആവശ്യമല്ല. A random kind of actness. It can be to anyone. It can be just a smile. It can be asking the other person, how was your day? The ninth one is always to help others to have a smile on their face. Pathamathe maranam eppozhum, it is a reality. Adu undennu vishwasichonde adu chalappo innayirikkam naale aayirikkam അടുത്ത സെക്കൻഡ് ആയിരിക്കാം. അത് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിൻ പ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം ആദ്യ മനുഷ്യൻ ദൈവത്തിന്റെ ഓടൊപ്പം നടന്നതുപോലെ ദൈവമേ ഇമ്മാനുവൽ ഗോഡ് ഇസ് വിത്ത് അസ് ആ ഒരു അർത്ഥത്തിൽ ദൈവമേ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ, എന്റെ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം ഉണ്ടായിരിക്കണം. ഈ പിതാവ് തന്നെ സെന്റ് തിയോഫിൻ റെക്ടൂസ് എന്ന് പറയുന്ന ഈ പിതാവ് തന്നെ പറയുന്നത്, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് പ്രേയിങ് ബട്ട് ടു ലിസണിങ് ടു ഹിം. സോ വെൻ വി ഡു ഓൾ ദീസ് തിങ്സ് സ്ലോലി വി സ്റ്റാർട്ട് ടു ലിസൺ ടു ഗോഡ്. അതാണ് ഈ പിതാക്കന്മാരൊക്കെയും ചെയ്തത്, ടു ലിസൺ ടു ഗോഡ്. പലപ്പോഴും നമ്മൾ അങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ശാന്തതയോടെ ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. എലൈജ ആ പർവ്വതത്തിന്റെ മുകളിൽ ആദ്യം വലിയൊരു ഇത്, ഇറ്റ് വാസ് ലൈറ്റ്നിങ്, ഇറ്റ് വാസ് എർത്ത് ക്വേക്ക്, ബട്ട് ഹി ഡിഡ്ന്റ് സീ ഗോഡ്. ദേർ വാസ് വിൻഡ് ബ്ലോയിങ്, ഹി ഡിഡ്ന്റ് സീ ഗോഡ്. ഇറ്റ് ഈസ് ഇൻ ദ സൈലൻസ് ദാറ്റ് ഹി സീസ് ഗോഡ്. അതാണ് ദേർ ദ ഹോൾ the symbolism or the identity of silence becomes much more important, where you could see and feel God. Be still and know that I am God. Our silence in the importance avadin mudalana thodangiyirikkunnu. To have that silence, to listen to God. ee divasangalil pratheegamayittu devathil aashrayichukonde പുതിയ വർഷത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും ചുമന്നുകൊണ്ട് പുതിയ പുതിയ വർഷത്തിൽ പ്രവേശിക്കാതെ നമുക്ക് ഒഴിവാക്കാനുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുകയും മറ്റുള്ളവർ രമ്യപ്പെടുവാനുള്ളവരോട് രമ്യപ്പെടുകയും ക്ഷമിക്കുവാനുള്ളവരോട് ക്ഷമിക്കുകയും അതെല്ലാം നമ്മളോട് ചെയ്ത് അനുദപിച്ച് കുമ്പസാരിച്ച് പുതിയ വർഷത്തിൽ പുതിയ സൃഷ്ടിയായി പ്രവേശിക്കുന്നതായിരിക്കും ദൈവം നമ്മളോടൊപ്പം ആഗ്രഹിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും ഈ ഒരു സീസൺ എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും സ്വീകരിക്കുകയും ഉള്ള ദിവസമാണ്. നമ്മുടെ എന്താണ് സമ്മാനം ദൈവത്തിന്? വാട്ട് ഈസ് മൈ ഗിഫ്റ്റ്? നമ്മുടെ ഓരോരുത്തരുടെയും വാട്ട് ഈസ് മൈ ഗിഫ്റ്റ് ടു ഗോഡ്? ദൈവം നമ്മളെല്ലാവരെയും വാഴ്ത്തിയിരിക്കട്ടെ.
കർത്താവ് അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട ബിജോയ് സക്കറിയാച്ചൻ പതിവ് പോലെ ശാന്തമായി ഒരു കാറ്റുപോലെ നമുക്ക് ചുറ്റും ചിന്തിക്കാനുള്ളൊരു നല്ല വിഷയത്തെ വർഷാവസാനത്തിൽ നമുക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. സുപരിചിതമായൊരു വാക്കാണ് ഇമ്മാനുവേൽ. നമുക്കതിനെക്കുറിച്ച് ആഴമായ അർത്ഥമൊക്കെ നമുക്കറിയാം. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊരു ചിന്തയിലാണ് സാധാരണ ക്രിസ്തീയ സമൂഹത്തിലെ മിക്ക ആളുകളും ജീവിക്കുന്നതെങ്കിൽ ആ വാക്കിന്റെ യഥാർത്ഥമായ അർത്ഥം എന്തെന്ന് വളരെ വിശദമായി ഏദൻ തോട്ടത്തിൽ യഹോവയായ ദൈവം ആദമിനോട് ഇടപെട്ടപ്പോൾ, ഹവ്വയോട് ഇടപെട്ടപ്പോൾ ആ ബന്ധം എപ്രകാരമായിരുന്നുവെന്നും അത് പിന്നീട് അതിൽ സംഭവിച്ച അകലം അത് ഏതൊക്കെ മേഖലയിൽ എത്തിച്ചേർന്നുവെന്നും അതിൽ നിന്ന് വീണ്ടും പല ആവർത്തി പല രീതിയിൽ അത് തിരികെ കൊണ്ടുവരുവാൻ വേദപുസ്തകത്തിലെ ഉത്തമന്മാരായ വ്യക്തികളിലൂടെ ദൈവം ശ്രമിച്ചുവെന്നും നമ്മൾ കാണുകയാണ്. ഒടുവിൽ സജീവ സാന്നിധ്യമായി ദൈവം മനുഷ്യാവതാരം ചെയ്യുമ്പോൾ നമുക്ക് കാണപ്പെട്ട ഒരു ദൈവത്തിന്റെ അനുഭൂതിയിൽ ക്രിസ്തു ബേദലഹേമിൽ പിറക്കുകയാണ്. ഈ പിറവിയെ വീണ്ടും നമ്മൾ ദൈവം നമ്മോടുകൂടെ അല്ലെങ്കിൽ ഇമ്മാനുവേൽ എന്ന പദത്തിലൂടെ ഹൃദയത്തിലേക്ക് ആശ്ലേഷിക്കുക. അപ്രകാരം മാത്രമേ ഈ ഇമ്മാനുവേൽ എന്ന പദം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകൂ. അതോടൊപ്പം അച്ഛൻ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചത്, ക്രിസ്മസിന്റെ ആഘോഷവേളയിൽ പരസ്പരം സമ്മാനങ്ങൾ കൈമാറുക, ആഘോഷിക്കുക, നമ്മൾ മറ്റ് ഭവനങ്ങളിൽ എത്തുക അല്ലെങ്കിൽ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുക, അതിനേക്കാൾ ഉപരി ദൈവത്തിനിടം കൊടുക്കുന്ന, ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചെറിയ അംശമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിൽ ഇതെല്ലാം കേവലം ചടങ്ങ് മാത്രമേ ആയിത്തീരുകയുള്ളൂ എന്ന ഒരു ധ്വനി അച്ഛൻ ഓർമ്മപ്പെടുത്തി. അത് ശക്തമാക്കുവാൻ തക്കവണ്ണം പിതാക്കന്മാർ അവരുടെ ചിന്തകളിലൂടെ, രചനകളിലൂടെ, പ്രാർത്ഥനയിലൂടെ ജ്ഞാനാത്മകമായി പറഞ്ഞുവെച്ച 10 ഉപദേശങ്ങൾ വളരെ ഭംഗിയായിട്ട് അച്ഛൻ നമ്മളോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. അതേറെക്കുറെ ഒരു മനുഷ്യന്റെ ജീവിതത്തെ ദൈവത്തിന്റെ ആത്മാവോട് ചേർത്ത് വെക്കുവാനും സഹജീവികളോട് പെരുമാറുവാനും ഒരുവന്റെ ജീവിതം ഈ ലോകത്തിൽ നശ്വരമാണെന്നും ഹ്രസ്വമാണെന്നും എന്നാൽ ദൈവം തരുന്ന അവസരങ്ങളെ നന്നായി ഉപയോഗിക്കണമെന്നുള്ള ചിന്തകളൊക്കെ വളരെ കൃത്യമായി ചേർത്ത് വെച്ച 10 മാർഗദീപങ്ങളാണ്. ഇന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ പുതുവർഷത്തിന്റെ നന്മയിലേക്കൊക്കെ കയറാൻ നമ്മളൊക്കെ താല്പര്യപൂർവ്വം കാത്തിരിക്കുകയാണ്. ആ ഭാഗ്യം ഉണ്ടാകണമെങ്കിൽ ഇനിയും 2 ദിവസം കൂടി നമ്മൾ കാത്തിരിക്കണം. ഇന്ന് ബുധനായി, വ്യാഴം വെള്ളി, വെള്ളി രാത്രി കൊണ്ടേ പുതിയ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കൂ. ആ സമയത്തും ഈ ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അത് നന്മകളുണ്ട്, തിന്മകളും ഒരുപക്ഷെ സംഭവിച്ചേക്കാം. എങ്കിൽ ആ തിന്മകളെയൊക്കെ മറികടന്ന് നന്മയിലൂടെ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള സജീവമായ ചിന്തയിലൂടെ ഈ 10 കൽപ്പനകളുടെ സാരാംശത്തെ നന്നായി ഹൃദയത്തിൽ ചേർത്ത് അതിന് നല്ലൊരു ഉദാഹരണവും പറഞ്ഞൊരു ഭവനം മാറി പുതിയൊരു ഭവനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോകാറില്ല. പക്ഷെ ചിലരൊക്കെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ എടുത്തു വെക്കും. നമുക്കറിയാം ആത്യന്തികമായി ഇത് ആവശ്യമില്ല എന്ന് നമുക്കറിയാം, എങ്കിലും ഇതും കൂടി ഇരിക്കട്ടെ. പക്ഷെ ഒരിക്കൽ പോലും നമ്മളത് ഉപയോഗിക്കാറില്ല, എങ്കിലും ഇരിക്കട്ടെ എന്നുള്ളൊരു ധ്വനി. ചിലപ്പോഴൊക്കെ നമ്മളെ സഹായിക്കാൻ വരുന്നവരാണ് ഈ മൂവിംഗ് പരിപാടി നിർവഹിക്കുന്നതെങ്കിൽ നമുക്ക് വിലപ്പെട്ട പല കാര്യങ്ങളും പിന്നീട് നമ്മൾ നോക്കുമ്പോൾ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവരവരെ തന്നെയാണ്. പക്ഷേ എപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു, മറ്റുള്ളവർ എന്ത് പറയുന്നു, നമ്മളെ കുറിച്ച് എന്ത് ചിന്തിക്കും, നമ്മളെ കാണുമ്പോൾ എന്ത് പറയും. ഈ വിഷയങ്ങളാണ് നമ്മളെ എപ്പോഴും ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറമായി ഈ സെഗ്രിഗേഷൻ നമ്മൾ തന്നെ നിർവഹിക്കുക. നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്, അതിന് ദൈവം തന്നിരിക്കുന്ന കൃപയുടെ പേരാണ് ദൈവജ്ഞാനം അല്ലെങ്കിൽ വിസ്ഡം. ആ വിസ്ഡം ഉപയോഗിച്ചുകൊണ്ട് ഈ 10 കൽപ്പനകളിലൂടെ വായിച്ച് ബോധ്യപ്പെട്ട് പുതിയ വർഷമാകുന്ന പുതിയ ഭവനത്തിലേക്ക് കയറുവാൻ ദൈവം തമ്പുരാൻ എല്ലാവർക്കും കൃപയും ശക്തിയും പ്രചോദനവും നൽകട്ടെ. ബഹുമാനപ്പെട്ട വിജയേശന്റെ അനുഗ്രഹീതമായ ഈ സന്ദേശത്തിന്റെ മുമ്പിൽ ഞങ്ങൾ എല്ലാവരും വിനയപ്പെടുകയാണ്. കൂടുതൽ നന്മകളിലൂടെ അച്ഛന്റെ വാക്കുകൾ പ്രചോദനങ്ങൾ ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
താങ്ക് യു അച്ഛാ. നമുക്കിവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. പ്രത്യേകമായിട്ടുള്ള പേരുകൾ ഈ സമയത്ത് ഓർപ്പെടുത്തുന്നത് നമുക്കറിയാം. നമ്മുടെ എഡ്പണ്ടിലുള്ള കുഞ്ഞുമോനച്ചായന് അദ്ദേഹത്തിന്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ദിവസങ്ങളായിട്ടും ചേഞ്ചുകളൊന്നും തന്നെയില്ല. ശരി, അദ്ദേഹത്തിന് വേണ്ടുമ്പോൾ വളരെ കാര്യമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം വല്ല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിലുള്ള ഒരു തിരിച്ചുവരവ് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടെ ഈ കുഞ്ഞുമോനച്ചായനോട് പ്രാർത്ഥിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രത്യേകമായിട്ട് ഓർക്കുന്നത് അലീനെ ഓർക്കാം, അനീറ്റ, ജോസഫ്, നിർമ്മല, രാജൻ, എബ്രഹാം, എലിസബത്ത്, അനില, ജോൺസൺ, ടോബി, മറിയ, എനു, ബെഞ്ചമിൻ, സണ്ണി, മനോജ്, സൗമ്യ, ആനി, ശോശമ്മ, സൂസൻ തോമസ്, ജോയ്, സേറ, ഒരു മോളി ആൻഡി ഉറക്കാം, ഷാജി ആൻഡ് റോഹാൻ, സജി ആൻഡ് റോഹാൻ, ജോയൽ, ജോജി, മാത്യു, ജോയൽ, റുമല, മേരി, ജിമ്മി, കൊച്ചുമോൾ, സണ്ണി, ആരെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ അവരുടെയൊക്കെ സൗഖ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കരുണാസമ്പന്നനായ സ്വർഗീയ ദൈവമേ, സന്നിവാറുന്ന ഒരു ദിനം കൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചുവല്ലോ. അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടിരുന്ന് ദൈവശബ്ദം കേട്ട് പുതുവർഷത്തിലേക്ക് ഞങ്ങൾ ചൂടുവെക്കുമ്പോൾ ഞങ്ങളെ തന്നെ ഒന്ന് സ്വയം വിചിന്തനം ചെയ്ത് പുതുക്കുവാനും പ്രസംഗത്തിൽ കേട്ടതുപോലെ ആവശ്യമില്ലാത്തതിനെയൊക്കെ ഉപേക്ഷിച്ച് ആവശ്യമുള്ളതിനെ മാത്രം സ്വീകരിച്ച് മുന്നോട്ട് പ്രയാണം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകം അവിടാണ് എന്നുള്ള അങ്ങാണെന്നുള്ള ബോധം കൂടുതൽ ആ പാതയിൽ വളരുവാനും ചലിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലതകളും പ്രതിബന്ധങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ ദൈവമേ, ഞങ്ങളെ പിടിച്ചു നിർത്തുന്ന ഒരു ശക്തി അവിടെ നിന്നാണെന്നുള്ള ആ ഒരു വിശ്വാസം, തിരിച്ചറിവ് ഞങ്ങൾ കൂടുതലായി നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗത്തിലും പ്രയാസത്തിലും കഴിയുന്നവരെ വീണ്ടും കരങ്ങളിൽ സമർപ്പിച്ചു. പേരുകൾ പറഞ്ഞവരും പേരുകൾ പറയാതെ മനസ്സിലുള്ളവരും ഞങ്ങൾ അറിയാത്തവരുമായി വേദന അനുഭവിക്കുന്ന, പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ദൈവമേ അവിടെ നിന്ന് ആശ്വസിപ്പിച്ച് ബലപ്പെടുത്തണമേ. ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന എല്ലാവർക്കും അവരുടെ പ്രത്യാശയും ആശ്വാസവും നൽകണമേ. പ്രയാസങ്ങളുടെ മധ്യത്തിൽ ഹൃദയം തുറന്ന് വിളിക്കുമ്പോൾ സ്വർഗം തുറന്നതിന് മുമ്പാകെ ഇതിന്റെ മക്കൾക്ക് മുമ്പാകെ അവിടെ ഉത്തരവരണമേ. കുറ്റൊരു വേർപെട്ട് വേദന അനുഭവിക്കുന്ന മക്കളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാരെ, യുവതികളെയും ചെറുപ്പക്കാരെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിതെറ്റിപ്പോയ മക്കളെയൊക്കെ അവിടെ തിരിച്ചുകൊണ്ടെത്തിക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരുണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയും ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവരെയും ദൈവമേ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി, എല്ലാ തിരുമേനിമാരെയും, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയെ ഓർക്കുന്നു. എല്ലാ പട്ടക്കാരെയും, വിശ്വാസി സമൂഹത്തെ മുഴുവൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെ തിരുമുമ്പാ സമർപ്പിക്കുന്നു. സഭയുടെ ആത്മീക സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെയും അവിടെ സേവനം ചെയ്യുന്നവരെയും ദൈവമേ കരങ്ങളിൽ താഴ്മയോടെ ഓർക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, പ്രകൃതിക്ഷോഭ മൂലവും തീവ്രവാദം മൂലവും സാംക്രമിക രോഗം മൂലവും വലയുന്നവരെ അവിടുത്തെ കരങ്ങളിൽ സുരക്ഷിതരാക്കണമേ. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഇത് ഞങ്ങൾക്ക് ആശ്വാസവും ആത്മീക ജീവിതത്തിന് പ്രചോദനവും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുമായ ഒരു കൂട്ടായ്മയായി ഇതിനെ രൂപാന്തരപ്പെടുത്തണമേ. നയിക്കുന്ന എല്ലാവരെയും ഓർത്തുക്കുന്നു. ഇതിനുണ്ട് സഹകരിക്കുകയും ചെയ്യുന്നവരെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അവിടുത്തെ അഭിഷിക്തനെ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ ശുശ്രൂഷകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കഴിഞ്ഞൊരു വർഷം ഞങ്ങൾ പിന്നിടുന്നു. പുതിയൊരു വർഷത്തിലേക്ക് ഞങ്ങൾ ചൂടുവെക്കുന്നു. ഒരുപാട് പ്രതീക്ഷയും പ്രത്യാശയും മനസ്സിൽ സന്തോഷങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെ അടിസ്ഥാനമായ അങ്ങേ ചേർത്ത് പിടിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ ഞങ്ങൾ എവിടുന്ന് സഹായിക്കണമേ. ഞങ്ങള് പഴയ കാലത്തെ പിന്തിരിഞ്ഞ് വർത്തമാന കാലത്തെ ചേർത്ത് വെക്കുമ്പോൾ പഴയതിനേക്കാൾ അല്പം കൂടെ അത്രമാത്രം എന്റെ ജീവിതത്തിൽ അവിടുന്നുണ്ട്, തമ്പുരാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു സ്വയ വിശകലനം വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് നടത്തുവാനും ആധ്യാത്മിക തലത്തിൽ നടത്തുവാനും അവിടേക്ക് എവിടെയാണ് കുറവുകൾ എന്ന് മനസ്സിലാക്കി പരിഹരിച്ച് വിശുദ്ധിയിൽ മുന്നേറുവാൻ ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അവിടെ നേർവഴിക്ക് നയിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ, കുറ്റങ്ങളെയൊക്കെ പൂർക്കണമേ. സകല പലേതർക്കും സ്വർഗീയ ഊർജ്ജമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നേക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധ രൂപയുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേക പ്രാർത്ഥനാ ഫലക്ഷ്യത്തിനോടുകൂടിയും നാം ഓർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളോടും വ്യക്തികളോടും കൂടി നമ്മൾ വാങ്ങിപ്പോരോടുകൂടി പരിശുദ്ധ സഭയോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ആമേൻ. ധന്യമാറുന്ന ഈ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദിയും ഇത്രയിടത്ത് അറിയിക്കുന്നു. മാമനച്ചൻ, ഐസക്കച്ചൻ, പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ദൈവവചന ശുശ്രൂഷ ഈ വർഷത്തിന്റെ പര്യവസാനത്തിലേക്ക് പോകുമ്പോഴും വിരാം വർഷം പോകുന്ന ആ ഒരു ആരംഭം കുറിക്കുമ്പോഴും രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ട് ചിന്തിക്കാവുന്ന ഒരു ആഴമായി നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു ആശയം പകർന്നു തന്ന പ്രിയപ്പെട്ട ബിജോയേച്ചനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാ സാന്നിധ്യം കൊണ്ട് നടത്തിയ എല്ലാ വിശ്വാസികളെയും ദൈവകരങ്ങളിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. പ്രത്യേകിച്ച് ബൈബിൾ വായിച്ച കുഞ്ഞമ്മാമ, അതുപോലെ തന്നെ അർത്ഥിച്ചിട്ട് വെച്ചതുപോലെയുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായോ അധികമായോ ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പുതുവത്സരത്തിന്റെ ആശംസകൾ വളരെ ഹൃദ്യമായിട്ട് അറിയിക്കുന്നു. ദൈവം എല്ലാവർക്കും സമാധാനവും ശാശ്വതമായ സന്തോഷവും പകരാൻ തമ്പുരാൻ കനിവ് ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.